കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കും. ഇത് ഞാൻ തുടങ്ങുന്നതിനുമ്പ് ഒരു കാര്യം, പ്രിയപ്പെട്ട ഫിലിപ്പറ്റായൻ ലോക്കസ്റ്ററാണ് ഇവിടെ കൊണ്ടുവന്നായിരുന്നു. ലോക്കസ്റ്റർ എന്ന് പറയുന്നത് ഇതാ, ഞാൻ പറഞ്ഞല്ലോ ഈ ലോക്കസ്റ്റർ എന്ന് പറയുമ്പോൾ വെട്ടുക്കിളി. യോഹന്നാൻ സ്നാപകൻ ഭക്ഷിച്ചത് വിട്ടിലിനെ അല്ല, ഒരു കായായിരുന്നു, ഒരു കായായിരുന്നു യോഹന്നാൻ സ്നാപകൻ, ഒരു വെജിറ്റേറിയൻ ആയിരുന്നു. ഈ സാധനത്തിന്റെ പേരാണ് ലോക്കസ്റ്റർ. അത് അദ്ദേഹം കൊണ്ടുവന്നത് കാണിക്കണമെന്ന് വിചാരിച്ചെങ്കിലും മറന്നുപോയി. ഇപ്പോഴതിന് അവസരമുണ്ടായല്ലോ, സ്തോത്രം. അതുകൊണ്ട് കൈക്കിട്ട് വിട്ടിലിനെയൊക്കെ പിടിച്ച് നിന്ന് നടന്നയാളാണെന്ന് ആരും യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ചിന്തിക്കരുത്. വെട്ടുക്കിളി എന്ന് പറയുന്ന ആ കായാണ് സ്തോത്രം. ഹി വാസ് എ വെജിറ്റേറിയൻ. വേറെ എന്തിട്ട് കാര്യം ചോദിച്ചിട്ടുള്ളത്, ഈ സങ്കീർത്തനത്തിലെ സേല എന്ന് പറയുമല്ലോ ചില ഭാഗം, സേല എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. ഈ സംഗീതത്തിനകത്ത് ഒരു പോസ് ഉണ്ടാവും, ഒരു പോസ്, പാട്ടൊക്കെ പാടിക്കും. അത് സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 സമയമാണ്. വാദ്യോപകരണങ്ങളൊക്കെ സഹായത്തോടെ പാടി പാടി ഉള്ളോർത്ത് പാടി നല്ല ഹൈ പിച്ചിൽ ഇങ്ങനെ പാടി വരുമ്പോ പെട്ടെന്ന് അതിന്റെ ഡയറക്റ്റ് ചെയ്യുന്നയാള് പെട്ടെന്ന് ഒരു കൈ കാണിക്കുമ്പോൾ ഇത് മുഴുവൻ ഒരു നിമിഷം നിർത്തുന്ന രംഗമാണ്. പാട്ടും സകല ഉപകരണങ്ങളും ഒരു നിമിഷത്തെ പെട്ടെന്ന് നിൽക്കും. നിന്നു കഴിയുമ്പോൾ ആ ആ സമയമാണ് ഏറ്റവും സ്വീറ്റ് എന്ന് പറയാറുണ്ട്. ആ നിൽക്കുന്ന ആ സമയമാണ്, ഒരു നിമിഷത്തേക്ക് നിൽക്കുന്നു, പോസ്. അതാണ് ഈ സേല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാടി 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 വരുമ്പോൾ ആ പാട്ടിനിടയ്ക്ക് ഒരു നിമിഷം നിർത്തുക, എല്ലാം നിർത്തി, വാദ്യോപകരണങ്ങളും പാട്ടും എല്ലാം ഒരു നിമിഷത്തേക്ക് നിർത്തി. അതാണ് ഏറ്റവും ആസ്വാദ്യമായ സമയമെന്നാണ് അതിന് പറയുന്നത്. സ്തോത്രം. പലപ്പോഴും ആ ഭാഗത്ത് ഒരു ആശയത്തിന്റെ ഒരു 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 ഷിഫ്റ്റിംഗ് ഉണ്ടാകും. അത് കഴിഞ്ഞ് പറയുമ്പോൾ മേളി വരെ പറഞ്ഞുകൊണ്ടിരുന്ന ആ കാര്യത്തിൽ നിന്നും വ്യത്യസ്തപ്പെട്ട ഒരു ഒരാശയമായിരിക്കും അതിനുശേഷം പറയുന്നതെന്നുള്ളതും നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് സേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ഒരു ചിന്തയിലേക്ക് പെട്ടെന്ന് കടക്കിയുമായിരിക്കും, ഒരു നിമിഷത്തെ ആ സ്റ്റോപ്പിന് ശേഷം. അതാണ് ഏറ്റവും സ്വീറ്റായിട്ടുള്ളതെന്ന് ആ പാട്ടിൽ, അതാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനം വായിക്കുമ്പോൾ സേല എന്ന് വായിക്കരുത്. അതുപോലെ ചില ആളുകൾ സങ്കീർത്തനം ഇത്ര അധ്യായം എന്ന് പറയുന്ന കേൾക്കാം, അങ്ങനെ പറയരുത്. 150 പാട്ടാണ് അത്, ഇത്രാം സങ്കീർത്തനം എന്നാ പറയേണ്ടത്. നമ്മൾ സിയോൻ ഗീതാവലി എന്ന പാട്ടുപുസ്തകമോ ഏതെങ്കിലും ഒരു പാട്ടുപുസ്തകം എടുത്തു വെച്ചേച്ച്, മധുരഗാനങ്ങളോ പാട്ടുപുസ്തകം എടുത്തു വെച്ചേച്ച്, ഈ പാട്ടുപുസ്തകത്തിലെ പിന്നെ 10-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് പാടാമെന്ന് പറയുകയില്ലല്ലോ. അതുപോലെയാണ്, അതുപോലുള്ള ആ കാര്യമാണ് സങ്കീർത്തനത്തിൽ ഇത്രാം അധ്യായം എന്ന് പറയുന്നത്. സങ്കീർത്തനത്തെ വാക്യങ്ങളായിട്ട് പിന്നെ തിരിക്കേണ്ടി വന്നതേ ഉള്ളൂ. നേരത്തെ തന്നെ അത്രയും സങ്കീർത്തനങ്ങളായി 150 പാട്ടുകളായിട്ടാണ് ഇരിക്കുന്നത്. സ്തോത്രം. വ്യക്തമായി വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ പിന്നെ കൂടുതൽ സമയം വേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് പിന്നെ പറയാം. സ്തോത്രം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് വരാം. ദൈവമായ കർത്താവ് നമ്മെ ഇത്രത്തോളം സഹായിച്ച് നടത്തുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ 20-ാമത്തെ സന്ധ്യയെങ്കിൽ വേദ പഠനത്തിനായി കർത്താവ് നമ്മെ കൂട്ടിവരുത്തി ഓർത്തി കർത്താവിനെ വളരെ നന്ദിയോടെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ വാക്യം വരെയാണല്ലോ നമ്മൾ ചിന്തിച്ചത്. ഇനി 8-ാമത്തെ വാക്യം വരെയാണ് ചിന്തിച്ചത്. 9-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെയുള്ള ഭാഗം നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ചിന്തിക്കാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. 8-ാമത്തെ വാക്യം തീരുന്ന ഇങ്ങനെയാണ്, പ്രബോധ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ദൈവം പ്രസാദിക്കും എന്ന് ചിന്തിക്കരുത്. നാം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും ദൈവത്തിന് പ്രധാനമാണ്. എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത് നമ്മൾ ചിന്തിച്ചല്ലോ. ഉത്സാഹത്തോടെ, കരുണയോടെ, സ്തോത്രം, പ്രസന്നതയോടെ ഒക്കെ വേണം നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്നത്. ദാനം ചെയ്യുന്നതിന് ഏകാഗ്രതയോടെ, ഒറ്റ ലക്ഷ്യമേ ഉണ്ടാകാമതെല്ലാം കഴിഞ്ഞ രാത്രി നമ്മൾ വിശദീകരിച്ചാണ്. 9-ാമത്തെ വാക്യം, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളിൻ, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളിൻ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ, ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ചതിക്കാതെ അനുഗ്രഹിപ്പിൻ, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിനെ വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്ക, അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. സ്തോത്രം. അത്രയും ഭാഗം ഒരു യൂണിറ്റ് ആയിട്ട് ഒരു ഭാഗമായിട്ടാണ് നിർത്തുന്നത്. എട്ടാമത്തെ വാക്യം വരെ, മൂന്നാം വാക്യം മുതൽ എട്ടാമത്തെ വാക്യം വരെ നമ്മള് പ്രബോധന വാക്യങ്ങളിലായി കൃപാവരങ്ങൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ, വരങ്ങളുടെ മീൻസ് വ്യാപാര സംബന്ധമായിട്ടാണ്, വരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ അതുവരെ കണ്ടത്. ഇനിയിപ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് കടക്കുക. പ്രിയപ്പെട്ടവരെ, കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 12-ാം അധ്യായവും 13-ാം അധ്യായവും വായിക്കുമ്പോഴത്തെ ഒരു ക്രമം നമുക്ക് ഇവിടെയും കാണാം. അതായത് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനാൽ നാം പ്രാപിക്കുന്ന കൃപാവരങ്ങളെ കുറിച്ച് 12-ാം അധ്യായത്തിൽ വിചിന്തനമുണ്ട്. 12-ാം അധ്യായത്തിൽ കർത്താവ് ഒരുവൻ മീൻസ് വീരപ്പുറത്ത് വ്യത്യാസമുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ആത്മാവിനാൽ നമുക്ക് ഇതൊക്കെ ലഭിക്കുന്നു എന്നുള്ള കാര്യം അവിടെ വിശദീകരിച്ചു 12-ാം അധ്യായത്തിൽ. എന്നിട്ട് 13-ാം അധ്യായത്തിൽ വരുമ്പോൾ സ്നേഹത്തെ കുറിച്ച് പറയുക. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൃപാവരങ്ങളുടെ വിശദീകരണത്തിൽ നിന്നും സ്നേഹത്തിന്റെ പരാമർശത്തിലേക്ക് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നിന്ന് 13-ാം അധ്യായത്തിലേക്ക് തിരിയുന്നത് പോലെ റോമാലേഖനത്തിന്റെ 12-ാം അധ്യായം 8-ാം വാക്യം വരെയുള്ള ഭാഗത്ത് കൃപാവരങ്ങളെ കുറിച്ച് പരാമർശിച്ച ശേഷം 9-ാമത്തെ വാക്യത്തിൽ സ്നേഹത്തെ കുറിച്ച് പരാമർശിക്കുന്നത് കാണാൻ കഴിയും. സ്തോത്രം. അപ്പോൾ ഏത് കൃപകളും വരങ്ങളും ശുശ്രൂഷകളും ഒക്കെ ഉണ്ടെങ്കിലും പ്രവചിക്കുന്നവനെങ്കിൽ പ്രവചനത്തിൽ, പിന്നെ പ്രവചിക്കുന്നവൻ വിശ്വാസത്തിനനുസൃതമായിരിക്കണം, വിശ്വാസ പ്രവാഹത്തിനനുസൃതമായിരിക്കണം ആയിട്ടായിരിക്കണം എന്ന് പറഞ്ഞല്ലോ. ശുശ്രൂഷിക്കുന്നവൻ ശുശ്രൂഷയിൽ ഏകാഗ്രചിത്തനായിരിക്കണം എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ ശുശ്രൂഷകളൊക്കെ നാം അനുഷ്ഠിക്കുമെങ്കിലും നാം നിർവഹിക്കുമെങ്കിലും അതിലൊക്കെ ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർക്കേണ്ട കാര്യം ഏതാണ്? സ്നേഹമാണ്. സ്നേഹം. സ്തോത്രം. സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. 3-ാം വാക്യത്തിൽ ഭാവിക്കേണ്ടത് മീതെ ഭാവിച്ചുയരരുത് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ ആത്മാർത്ഥതയാണ്. അവിടെയും അതേ ആശയം ഇവിടെയും വരികയാണ്. നോക്കുക, നിർവ്യാജ സ്നേഹമായിരിക്കണം. ഇതെല്ലാം 2-ാം വാക്യത്തെ അടിസ്ഥാന 1-ും 2-ും വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഞാൻ അത് ഓൾറെഡി ഓർപ്പിച്ചതാണ്. 1-ും 2-ും വാക്യങ്ങളിൽ എന്നാണ് 12-ും 1-ും 2-ും വാക്യങ്ങളിൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ചുള്ള പ്രബോധന ബുദ്ധിയുള്ള ആരാധനയെ നിന്റെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചവൻ അവന്റെ ജീവിതത്തിൽ വരുന്ന ഈ കാര്യങ്ങളൊക്കെ. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വത്തിനായി യാഗമായി സമർപ്പിച്ചവൻ അവന്റെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെ കുറിച്ചുള്ള വിശദീകരണമാണ്. മാത്രമല്ല, ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് എന്റെ വിശദീകരണം. സ്തോത്രം. അപ്പോൾ അതിൽ സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. സ്തോത്രം. ഈ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്ന് പറയുന്നതിൽ തന്നെ ഒരു പാരഡോക്സ് ഉണ്ട്, ഒരു ചേർച്ചയില്ലായ്മയുണ്ട്. കാര്യം സ്നേഹമാണെങ്കിൽ അതിൽ ഒരിക്കലും എന്ത് പാടില്ല, വ്യാജം പാടില്ല. സ്തോത്രം. ഇതുവരെയും റോമാലേഖനത്തിൽ ഇതുവരെയും ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെയാണ് പ്രധാനമായും പരാമർശിച്ചത്. അഗാപ്പെ ലവ്, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം. 8-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടല്ലോ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കുക, ദൈവം നൽകി നമ്മളുള്ള സ്നേഹത്തെ. 5-ാം അധ്യായത്തിൽ 8-ാം അധ്യായത്തിൽ വരുമ്പോഴും ദൈവ സ്നേഹത്തെ കുറിച്ചുള്ള വിശദമായ വർണ്ണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നോക്കണേ, അപ്പോൾ ദൈവ സ്നേഹം, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണ് ഇതുവരെയും പ്രധാനമായും പരാമർശം. 5-ാം അധ്യായം 8-ാം വാക്യം, 5-ാം അധ്യായം 5-ാം വാക്യം, 8-ാം അധ്യായം 35-39 തുടങ്ങിയ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ നമുക്ക് അന്യോന്യമുണ്ടായിരിക്കേണ്ട സ്നേഹമാണ് വിഷയം. 10-ാം വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ടല്ലോ, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിവുണ്ട്. അപ്പോൾ സഹോദര പ്രീതി എന്നുള്ളത് 10-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുന്നുമുണ്ട്. ഈ സഹോദര പ്രീതി എന്നുള്ളതിന് ഫിലാദെൽഫിയ എന്നാണ് മൂല പദം. ഫിലാദെൽഫിയ, സഹോദര സ്നേഹം, സ്തോത്രം. ഫിലാദെൽഫിയ, സഹോദര പ്രീതിയിൽ അന്യോന്യം സ്ഥായി പൂണ്ടിരിക്കണം. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഈ നിർവ്യാജമായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിന് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സഹായകരമാകും. നിപ്പോക്രിച്ചോസ് എന്നാണ്. നിപ്പോക്രിച്ചോസ് അതിനകത്ത് അതിന് ഓപ്പോസിറ്റാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്, ഓപ്പോസിറ്റ് അല്ല, അതുമായി ബന്ധപ്പെട്ട വാക്കാണ് ഹിപ്പോക്രിറ്റസ്. ഹിപ്പോക്രിറ്റ് നമുക്ക് ഇംഗ്ലീഷും അതേ വാക്കുണ്ട്, ഹിപ്പോക്രിറ്റ്. ഹിപ്പോക്രിറ്റ് എന്ന് പറഞ്ഞാൽ കപടഭക്തിക്കാർ. ഹിപ്പോക്രിറ്റേഴ്സ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നാടക നടൻ എന്ന, നാടകം നടൻ. അതിന്റെ ഓപ്പോസിറ്റ് നിപ്പോക്രിറ്റോസ് എന്ന് പറയുമ്പോൾ ഒരു നടനവും അതിനകത്ത് ഒരു നാടകവുമില്ല, അതിനകത്ത് ഒരഭിനയവും ഇല്ല. സ്നേഹം ഒരഭിനയവും ഇല്ലാത്തത് തന്നെ ആയിരിക്കണം. നോക്കണേ, അതാണ് മൂന്നാം വാക്യത്തിൽ പറഞ്ഞത്. ബാധിക്കണവന് മീരെ ബാധിച്ച് ഉയരരുത്, സുബോധത്തോടെ ബാധിക്കണം. നമ്മൾ ആരായിരിക്കുന്നു ആ നിലയിൽ നിലനിന്നോളം. യാതൊരു കപടവും അവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അസാഗത്യമുണ്ട്, ചേർച്ചയില്ലായ്മയുണ്ട്. കാര്യം സ്നേഹം ആത്മാർത്ഥതയുടെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ്. ആത്മാർത്ഥതയുടെ ഏറ്റവും ഉദാത്തമായ ഭാവം. ഐ ഹോപ്പ് ഐ ലൈക്ക് മാസ്റ്റർ. ലവ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് സിൻസിയറിറ്റി ആൻഡ് ഗുഡ്നെസ് അല്ലേ? തീർച്ചയായിട്ടും ആത്മാർത്ഥതയുടെയും നന്മയുടെയും ഏറ്റവും ഉദാത്തമായ ഉന്നതമായ ഭാവമാണ് സ്നേഹം. അതിനകത്ത് എന്താ പാടില്ലെന്ന് പറയുമ്പോൾ അഭിനയം പാടില്ലെന്ന് പറയുമ്പോൾ അതിനകത്ത് ചേർത്തക്കണമുണ്ട്. പക്ഷേ അഭിനയിക്കുന്ന സ്നേഹം നമ്മുടെ ഇടയിലൊക്കെ ഉള്ളത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. സ്നേഹം നമ്മൾ അഭിനയിക്കും, ഒരിക്കലും അത് പാടില്ല. ദൈവത്തോട് കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, സ്നേഹിക്കാതെ പറയുമ്പോൾ എന്തോ ഒരു വിവരക്കേടാ നമ്മൾ ചെയ്യുന്നത്. കാര്യം ദൈവത്തിന് എന്താ അറിയാം, ഹൃദയം നന്നായി അറിയാം. നോക്കണേ, അപ്പോ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം സ്നേഹത്തിന്. ഹല്ലേലൂയ. എന്നാൽ സ്നേഹം അഭിനയമാണ് ഒരു ചിന്ത എന്നെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് വ്യാഖ്യാനം ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ബീഭത്സമായ ഭാവമാണ് യൂത ചുംബനം കൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുത്തവൻ അല്ലേ? അഭിനയ സ്നേഹത്തിന് ഏറ്റവും ഡ്രമാറ്റിക് എക്സാമ്പിളാണ്, ഏറ്റവും നാടകീയമായ. റബി വന്നനമെന്നും പറഞ്ഞല്ലേ അങ്ങോട്ട് കൈ നീട്ടുന്നത്. കർത്താവിനെ വിളിച്ചെന്താ സ്നേഹിത, നീ വന്ന കാര്യം എന്താ ചോദിക്കുമ്പോൾ റബി വന്നനമെന്നും പറഞ്ഞ് കൈ നീട്ടുമ്പോൾ കർത്താവ് തന്നെ യൂതേ മനുഷ്യ മൊത്തമേ ചുംബനം കൊണ്ടോ ഒറ്റിക്കൊടുക്കുന്ന ചോദിച്ചിട്ട് പോലും അതിന് കീഴ്പ്പെടാതെ ബലമായി പിടിച്ച മുമ്പ് വെക്കുക. നോക്കണേ, സ്നേഹത്തിന്റെ അഭിനയ സ്നേഹത്തിന്റെ ഏറ്റവും നാടകീയമായ അഭിനയമായ ഉദാഹരണമാണ് നമുക്കവിടെ കാണുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്ത് സഹോദരൻ എന്റെ ബ്രദറെ ഐ ലവ് യു ബ്രദർ എന്ന് പറഞ്ഞാൽ വി ഷുഡ് ബി ലവിങ് ഹിം. നമ്മൾ തീർച്ചയായിട്ടും അവനെ സ്നേഹിക്കണം. സ്തോത്രം, ഹൃദയപൂർവ്വമുള്ള സ്നേഹം ഉണ്ടായിരിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ദൈവസന്നി കർത്താവേ അങ്ങയുടെ ആത്മാവിനാൽ ദൈവസ്നേഹം എന്റെ ഹൃദയത്തിൽ പകർന്നു വരണേ, എന്റെ സഹോദരനെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണേ. നമ്മൾ മറക്കല്ലേ അഞ്ചാം വാക്യം നമ്മൾ ചിന്തിച്ചാ എന്താ, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്ന ദൈവ സ്നേഹമാണ്. നമുക്ക് ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ദൈവത്തോട് പറയണം, കർത്താവെ അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ആ സ്നേഹം ഇതിലേക്ക് പകർന്നു തരണമേ എന്ന് പറയണം. സ്തോത്രം. പ്രിയപ്പെടുത്തി, നമ്മളാരും തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധാത്മാവ് വന്നാൽ ആകെ ആദ്യവും എല്ലാം കൂടെ ചെയ്യുന്നത് അന്യഭാഷ പറയിപ്പിക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. ആരെങ്കിലും അന്യഭാഷ പറയുന്നില്ലെങ്കിൽ അവൻ ആത്മാവില്ലെന്നും അവൻ പോക്കാണെന്നും ഒക്കെയുള്ള ചിന്ത. അതുകൊണ്ട് എന്ത് പറ്റുന്നു, എങ്ങനെങ്കിലും ഇതുണ്ടെന്ന് വരുത്തി കൂട്ടാൻ സകലവിധ കൃത്രിമത്വം കാണിക്കും. ആ കൃത്രിമൊക്കെ കാണിച്ചോട്ട് തപ്പിനോട്ട് ഒരിക്കലും കിട്ടാൻ ഒക്കത്തുമില്ല. മനസ്സിലായില്ലേ? തോന്നും മനസ്സിലാവുന്നു വിശ്വസിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വന്നു, ബ്രദറെ ഭക്ഷണം കഴിച്ചാണോ കഴിക്കുന്നോ? ഞാൻ കഴിച്ചാന്ന് പറഞ്ഞാൽ കഴിക്കാതാ, കഴിച്ചതാന്ന് പറയുകയാണെങ്കിൽ പിന്നെ കഴിക്കാൻ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ വിശന്നിരിക്കല്ലേ ഉള്ളൂ. അവൻ അഭിനയിക്കുക അതിനിടയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി വയറൊക്കെ ഒന്ന് തടവിയൊക്കെ ഭയങ്കര ഹെവി ആയിരുന്നു ഇന്നത്തെ എന്നൊക്കെ പറഞ്ഞാവും. മനസ്സിലായില്ലേ? പിന്നെ കിട്ടാൻ ഒരു ചാൻസ് ഇല്ല. ഇതുപോലെ നമ്മളിത് നമ്മൾ ഓൾറെഡി അഭിനയിക്കുക, ശരിയല്ലേ? അഭിനയിച്ചുകൊണ്ടിരുന്ന പിന്നെ ഒരിക്കലും ഇത് കിട്ടാൻ ഒക്കെയല്ല. അതുകൊണ്ട് മനസ്സിലാവുന്നത് വിശ്വസിക്കട്ടെ. തലയിൽ തല്ലി 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 പാമ്പിനെ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാമ്പാട്ടികള്, കൊട്ടക്കകത്ത് ഇങ്ങനെ പാമ്പ് വെച്ചിട്ട് അതിന്റെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ തല്ലി 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 അതിങ്ങനെ തല പൊക്കി 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 കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഹാവ് യു സീൻ ദാറ്റ്? ഞാൻ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ അവ പത്തിയെടുത്ത് അതിങ്ങനെ ആടാൻ തുടങ്ങുന്ന പോലെ അതേ രീതിയിൽ ഉച്ചിരിങ്ങ ഇങ്ങനെ ഇങ്ങനെ വെച്ച് 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 വെച്ചത്. എനിക്കങ്ങ് വിഷമം തോന്നാറുണ്ട്. ഞാനിത് പറയുമ്പോൾ എന്റെ സഹോദരികൾ നിങ്ങൾ ഇതിന്റെ ഒന്നും പറയാൻ പോകരുത്, നിങ്ങൾ ഇതൊന്നും കാണിക്കാൻ പറ്റുന്നത് എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? അഭിനയിക്കരുത്, കരയണം ദൈവസന്നിധി, ദാഹിക്കണം. സ്വർഗത്തിലെ ദൈവം സമ്പന്നനല്ലേ? ഒരു സമയത്ത് ഭൂമിയിലുള്ള ഇത്രയും പേർക്ക് കൊടുക്കാനുള്ള ശക്തിയെ പരിശുദ്ധാകാനുള്ളോ? നാട്ടിലെ ഇലക്ട്രിസിറ്റിക്ക് അപ്ലൈ ചെയ്യുന്നത് പോലെയാണോ? നാട്ടിലെ ഇലക്ട്രിസിറ്റിക്ക് അപ്ലൈ ചെയ്യുമ്പം അവർ പറയും, സോറി നീ യു ആർ ഓൺ ദ വെയിറ്റ് ഇംഗ്ലീഷ് അല്ലേ? എന്താ ചെന്ന് കാര്യമായിട്ട് ആറുമാസം കഴിഞ്ഞോണ്ട് എന്റെ പൊന്നിനെ സാറേ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചെല്ലുമ്പോ എന്റെ പൊന്നു മനസ്സിലായി എന്നാ പറയാനാ, ഈ ട്രാൻസ്ഫോമറിന് കപ്പാസിറ്റി ഇല്ല, ഞങ്ങൾ എന്തോ ചെയ്യാനാ, നിങ്ങളുടെ അവിടെ കൂടെ ഒരു കമ്പി വലിച്ചു നീട്ടി വേണമെങ്കിൽ തരാം, അവിടെ ഒരു മിനാമിന് പോലെ കത്തി നിങ്ങൾ വെറുതെ കാശ് കൊടുക്കേണ്ടി വരികയല്ലേ? മനസ്സിലായില്ലേ? കപ്പാസിറ്റി ഇല്ല. അതായത് 50 വീടിനുള്ള കപ്പാസിറ്റി ട്രാൻസ്ഫോമറിനുള്ളൂ. ഇപ്പൊ കൊടുത്തിരിക്കുന്നത് 75 വീടുകൾക്കാ, പിന്നെ 76-ാമത് നിങ്ങൾക്കും കൂടെ തന്നാ പിന്നെ ഒന്നുമില്ലാതെ വരികയല്ലേ എന്ന് പറയുന്ന പോലെ എന്റെ കൂടെ ഉണ്ടോ? പരിശുദ്ധാത്മാവിന് ഇത്രയും പേർക്ക് കൊടുക്കാനുള്ള ഒരു സമയത്ത് ഇത്രയും പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളോ? അങ്ങനൊന്നുമല്ല. രണ്ട് ഇപ്പൊ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 2-3 വിശുദ്ധന്മാരെ വിശ്രമത്തിന് വന്നു കഴിയുമ്പോ 2 പേർക്കൂടെ തരാം എന്ന് പറയാനും മാത്രം ഞാൻ പരിശുദ്ധാത്മാവിന് വല്ല ശക്തിഹീനതയും വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, 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 ഒന്നുമില്ല. നമ്മൾ എന്താ വായിക്കുന്നത്? തന്നോട് അപേക്ഷിക്കുന്നവർക്കൊക്കെ നൽകുകൊണ്ടിരിക്കണോ? അവൻ സമ്പന്നനാ. കർത്താവ് സന്നിധിയിലേക്ക് നമ്മൾ അഭിനയം ഒക്കെ ഒന്ന് നിർത്ത, ദയവ് ചെയ്ത് കൃത്രിമത്വം ഒക്കെ നിർത്തണം. നിർത്തിയെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തീവ്രമായി അതിനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം, തീവ്രമായി. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ഓർമ്മ. പാവപ്പെട്ട ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായി അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം കേൾവിക്കാരായ സഹോദരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുവരെ അന്യഭാഷ അനുഭവത്തോടെ ആത്മസ്നാനം പ്രാപിച്ചില്ല. വചനത്തിന്റെ മാർമീയമായ ഭാവങ്ങൾ വിശദീകരിക്കുമ്പോൾ പരിശുദ്ധമായ ഉള്ളങ്ങളിൽ വലിയ കത്തലുളവാക്കിയിട്ട് ആത്മാവിൽ ദൈവജനം സന്തോഷിക്കുന്ന കൂട്ടത്തിൽ ആ വചനത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം അവിടെയുണ്ടായിട്ട് സ്തോത്രം. ആദ്യമായി അന്യഭാഷയിൽ സ്തോത്രം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നത് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഒരു വേള ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ദൈവത്തിന് നിങ്ങളിൽ തരുവാൻ പ്രസാദം എന്റെ കൂടെ ഉണ്ടല്ലോ. നിങ്ങൾ പ്രാർത്ഥനയോടെ താല്പര്യത്തോടെ ആയിരിക്കാം. ഇന്ന് പൊതുവായി നമ്മുടെ ഇടയിൽ ഈ അഭിനയം വളരെ കൂടിയിരിക്കുന്നു. ആത്മാർത്ഥമായി പാടുകയും മീൻസ് ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ചെയ്യുകയും അതിനായി ഉത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റില്ലെങ്കിലും യഹാവരെ കൃത്രിമത്വവും സ്തോത്രം. അതെ, ഞാൻ അങ്ങ് വിഷയം വിട്ടു പോകുന്നു എന്നതിന് ഭയപ്പെടുന്നു. മടങ്ങി വന്നോട്ടെ. സ്തോത്രം. സ്നേഹം നിർവ്യാജം. സ്നേഹമില്ലെങ്കിൽ ദൈവത്തോട് പറയണം, കർത്താവേ ഇതൊക്കെ നിന്റെ പുസ്തകത്തിൽ പറയുന്ന പറ്റാ, എനിക്ക് ഇതിനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, എന്നെ കൂടെ ഒക്കുന്നില്ല. എന്നോട് ഈ ശകലം എന്റെ എന്നെ ഇച്ചിരി ചൂടായി നോക്കിയാ മതി, പിന്നെ മേലെ ആ മനുഷ്യനോട് മിണ്ടാൻ എനിക്ക് തോന്നുന്നില്ല. അതാ എന്റെ സ്വഭാവം. കർത്താവ് എന്നോടൊരു കരുണ കാണിക്കണം, എന്റെ ആ സ്വഭാവത്തിന് മാറ്റം തരണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ദൈവത്തോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം സ്തോത്രം ഒരു പുതിയ ഹൃദയം നമുക്ക് സ്തോത്രം നമുക്കറിയാമല്ലോ ഒരു പുതിയ ഹൃദയം കൊടുത്തു. ചൗല് കിട്ടി, പിന്നെയാണ് നമുക്ക് കിട്ടാൻ ആള് മാറിയ പോലെ അവനായി സ്തോത്രം. തീർച്ചയായിട്ടും നമ്മൾ അതിനായി ആഗ്രഹിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുവാൻ സഹായിക്കുക. സ്തോത്രം. അടുത്തത് കണ്ടില്ലേ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവേ. സ്തോത്രം. അത് പ്രത്യേകം ശ്രദ്ധേയമാണ് കേട്ടോ. ഈ സ്നേഹിക്കാൻ പറഞ്ഞ ഉടനെ വെറുക്കാനും പറഞ്ഞേക്ക്. തൊട്ട് വെള്ള പറഞ്ഞ എന്താ പറഞ്ഞ? സ്നേഹിക്കണം. തൊട്ട് താഴെ പറയാ വെറുത്താണ്. എന്തിനാ വെറുക്കേണ്ടത്? സ്തോത്രം. തീയതിനെ, കാരണം ഒന്ന് സ്നേഹിക്കാൻ പറയുമ്പോ മറ്റൊന്നിനെ വെറുക്കാൻ പറയുന്നു. കാരണം നമുക്ക് വിവേചനാശക്തി ഉണ്ടായിരിക്കണം. എന്തിനെയാണ് സ്നേഹിക്കേണ്ടത്, എന്തിനെയാണ് വെറുക്കേണ്ടത് എന്നുള്ളത് സ്തോത്രം. തീയതിനെയാ വെറുക്കേണ്ടത്, തീയതി ചെയ്യുന്നവരെ അല്ല. ആളും ആശയവും രണ്ടാ, മനസ്സിലാവുന്നുണ്ടേ സ്തോത്രം. ആള് വേറെ ആശയം വേറെ, തീയതിനെയാണ് വെറുക്കേണ്ടത്, ആ വ്യക്തിയെ അല്ല സ്തോത്രം. ഇനി താഴോട്ട് വരുമ്പോ പിന്നെയും ശത്രുവിനെ സ്നേഹിക്കാനാണ് നമ്മൾ നമ്മളെ പ്രബോധിപ്പിക്കുന്നത് സ്തോത്രം. മനസ്സിലാവുന്നതെന്ന് വിശ്വസിക്കട്ടെ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെറുക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം അപ്പോസ്റ്റൈജിയോ എന്ന പദമാണ്. അപ്പോസ്റ്റൈജിയോ പുതിയ നിയമത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ മാത്രമേ ആ പദം ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുള്ളൂ, വെറുക്കുക എന്ന് പറയുന്നത്. അത് എന്തിനാണ് നമ്മൾ വെറുക്കേണ്ടത്? അപ്പോസ്റ്റൈജിയോ എന്ന് പറഞ്ഞാൽ തീയത്, നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തതിനെ നമുക്ക് നമ്മൾ വെറുക്കണം. പാപത്തോട് നമ്മുടെ മനോഭാവം ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് മീൻസ് ദുസ്വഭാവങ്ങളിൽ പാപ വഴികളിൽ നടക്കുന്നതിന്റെ ദോഷഫലങ്ങളെ പരിഗണിച്ചിട്ട് അതങ്ങ് ഒഴിവാക്കിയേക്കാം എന്ന് ബുദ്ധിപൂർവം ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ടൊന്നും ദൈവത്തിന് പ്രസാദം ഇല്ല. മനസ്സിലായോ സ്തോത്രം? അതിനെ ദോഷഫലങ്ങൾ പരിഗണിക്കുന്നതിൽ തെറ്റില്ലെങ്കിലും അതിനെ ദോഷഫലങ്ങൾ ഭയന്നിട്ട് ആ ദോഷഫലങ്ങൾ ഒഴിവാക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ സ്തോത്രം. മനസ്സിലായല്ലോ? അതിനെ ഒഴിവാക്കി നിർത്തുന്നതിൽ ദൈവപ്രസാദമില്ല. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ ഞാനൊരു വീട്ടിൽ ഞാനും ഞങ്ങൾ കുടുംബമായി അവിടുത്തെ ഫോണസ് ദിവസം ചെന്നപ്പം അവിടുത്തെ മൂത്ത മകൻ ശരിക്കും മദ്യപനാ, ഇളയ മകൻ ദൈവഭക്തനാ ജീവിക്കുന്നവനാ. മൂത്തവൻ മദ്യപിച്ച് വന്ന് വീട്ടിൽ എന്തോ ഭയങ്കര വഴക്കും കയറുന്ന തറവാട്ട് വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കൈ കിട്ടുന്ന എടുത്തുകൊണ്ടുപോകും. അതുകൊണ്ട് ഇളയ മോൻ വീടും കൂട്ടിയേച്ച് ചേട്ടൻ കുടിച്ചിലൊക്കെ ഇട്ട് കയറുമെന്നോട് അങ്ങ് ഇറങ്ങിപ്പോയി, പൂട്ടിച്ച് ഇറങ്ങിപ്പോയി. അത് ഒരു ഭാഗം പൂട്ടി അപ്പൻ ഇരിക്കുന്ന ആ ഭാഗം മാത്രം തുറന്നു കിടന്നു. അത് കഴിഞ്ഞ് കിടന്ന് അവിടെ കയ്യിലൊന്നും കൊണ്ടുപോകാൻ കിട്ടിയില്ല. അവിടെ കിടന്ന് കുറെ ബഹളമെല്ലാം ഉണ്ടാക്കിയിട്ട് ഈ മദ്യപനായ സഹോദരങ്ങൾ പോയി. പോയി കഴിഞ്ഞപ്പോൾ ഇളയ മകൻ വന്നു, പാതിൽ പറഞ്ഞപ്പോൾ അപ്പൻ അവനെ നേരെ തട്ടിക്കയറുക, നീ എന്താടാ തറവാട്ട് വീടല്ലേ, നീ എന്താടാ കുട്ടിയുണ്ട് പോയെന്ന് പറഞ്ഞ് ബഹളം. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോൾ ആ സമയത്താണ് ഞങ്ങളങ്ങോട്ട് ചെല്ലുന്നത്. അപ്പച്ചൻ പതുക്കെ നേരെ ഞങ്ങളുടെ വരെയോ ഒടുവിൽ ആ അപ്പച്ചൻ പറഞ്ഞത്, എടാ ഞാൻ ഇവനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അല്പം മദ്യമെന്ന് പറയുന്നത് അവന് ഇഷ്ടപ്പെട്ട പാനീയമാണ്, അവനത് കുടിക്കട്ടെ, പക്ഷെ അളവ് വിട്ടു പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടാ അളവ് വിട്ടുപോയാൽ കുടുംബം വിളിക്കും. പറയുമ്പോ ക്രിസ്ത്യാനിയുടെ കാര്യ പറയുന്നേ, സ്ഥിരമായി കൂട്ടാൻ സംബന്ധിക്കുന്ന അപ്പച്ചന്റെ കാര്യ ഞാൻ പറയും. അതവന് ഇഷ്ടപ്പെട്ട പാനീയമാ, പക്ഷെ അത് അളവിൽ കൂടിപ്പോയാൽ കുഴപ്പമുണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഒഴിവാക്കണം. ഒരു എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഈ ഈ ദോഷ വഴിയുടെ ദോഷകരമായ പരിണിത ഫലങ്ങളെ ഭയന്നിട്ട് അത് ഒഴിവാക്കി നിർത്തുന്നു എന്ന് മാത്രം അല്ല, എത്ര കുടിച്ചാലും നശിച്ചാലും നശിച്ചു പോകാതിരിക്കത്തക്ക പോലെ അമ്പലനാണെങ്കിൽ അപ്പച്ചൻ എന്താ പറയും? കുടിച്ചോടാൻ പറയില്ലേ, ഇഷ്ടപ്പെട്ട ശരിക്കും അനുഭവിച്ചോടാൻ പറയും. ഒരിക്കലുമില്ല, ഒരിക്കലുമല്ല. അതിനെ നമ്മൾ വെറുക്കണം, പാപത്തെ വെറുക്കണം. പാപത്തോട് ദാക്ഷിണ്യം കാണിക്കരുത്, പാപത്തെ കൈകാര്യം ചെയ്തതിൽ ദാക്ഷിണ്യം കാണിക്കരുത്. അതാണ് തീയതിനെ നമ്മൾ എന്ത് ചെയ്തോണം? വെറുത്തോണം. സ്തോത്രം. ആട്ടെ, തിന്മയോട് നമുക്ക് നമ്മൾ വെറുപ്പുണ്ടായിരിക്കണം. ദൈവം നമ്മുടെ മനോഭാവത്തെ പരിശോധിക്കുന്നു. മനസ്സിലാവുന്ന വിശ്വസിക്കുക, നമ്മുടെ മനോഭാവം എന്താണെന്നുള്ള ദൈവം പരിശോധിക്കുന്നു. സ്തോത്രം. ഇനി അതുപോലെ തീയതിനെ വെറുക്കുക മാത്രം പോരാ, നമുക്ക് ന്യൂട്രലായിട്ട് നിൽക്കാൻ ഒക്കുകയില്ല. ആർക്കും എന്ത് ചെയ്യാൻ ഒക്കെയല്ല, ന്യൂട്രലായിട്ട് ഒന്നുകിൽ നിങ്ങൾ ദൈവത്തിന്റെ ദൈവത്തോട് തട്ടിയിരിക്കുന്നു, അല്ലേ നിങ്ങൾ ദേഷ്യം വരല്ല സത്യവാ. ഒന്നുകിൽ നിങ്ങൾ സത്യത്തിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ നിങ്ങൾ അസത്യത്തിന്റെ ഭാഗം. ഒന്നുകിൽ നിങ്ങൾ ദൈവരാജ്യത്തിന് ഓഹരിക്കാരന്, അല്ലെങ്കിൽ നിങ്ങൾ നിത്യ നാശത്തിന് ഓഹരിക്കാരൻ. ഇത് രണ്ടിനും കൂടെ ഇടയ്ക്കുള്ള ഒരു ന്യൂട്രൽ പൊസിഷൻ ഇല്ല. അപ്പൊ തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റാതിരിക്കാൻ ഒക്കെയില്ല, വെറുത്തെങ്കിൽ പറ്റിച്ചേർന്നോണം. തീയതിനെ വെറുത്താൽ നല്ലതിനോട് പറ്റിച്ചേർന്നിരുന്നു കൊള്ളാം. സ്തോത്രം. പ്രിയപ്പെട്ടവര്, കൊല്ലാവോ എന്നാണ് പറ്റിച്ചേരുക എന്നുള്ളതിന് ഈ പശ കൊണ്ട് ഒട്ടിച്ചു ചേർക്കുന്ന ഒരു ചിത്രമാണ് അവിടെ. പശ കൊണ്ട് ഒട്ടിക്കുന്നതിനും ഇങ്ങനെ തന്നെയാ പറയുന്നത്, പറ്റിച്ചേർന്നുള്ള മലയാളം നിറഞ്ഞു എന്ത് നന്നായിരിക്കുന്നു. സ്തോത്രം. പറ്റിച്ചേർന്നിരുന്നോണം, നല്ലതിനോട് പറ്റിച്ചേർന്നിരുന്നു കൊള്ളണം. ആട്ടെ, മുമ്പോട്ട് പോട്ടെ. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. നല്ലത് നല്ലത് നല്ലതാണെന്ന് പറഞ്ഞിരുന്നാ പോരാ, നമുക്ക് അതിനോടുള്ള ഒരു അഫിനിറ്റി ഉണ്ടായിരിക്കും, നമുക്ക് അതിനോട് ഒരു ബന്ധം ഉണ്ടായിരിക്കും, നമുക്കൊരു സ്നേഹം ഉണ്ടായിരിക്കും. സ്തോത്രം. ദൈവം അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. മുമ്പോട്ട് പോകുന്നു. ഇനി സഹോദര പ്രീതിയിൽ സായി പൂണ്ട് സ്തോത്രം. സഹോദരപ്രീതി നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഫിലാദൽഫിയ എന്ന സഹോദര സ്നേഹം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. സഹോദരപ്രീതിയിൽ സായി പൂണ്ട്, സായി പൂണ്ട് എന്നുള്ള മലയാളം വാക്ക് ഫിലോസ്റ്റർഗോസ് എന്നതാണ് മൂലകൃതിയിൽ. ഈ ഫിലോസ്റ്റർഗോസ് എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ പരസ്പരമുള്ള അടുപ്പത്തിന് പറയുന്ന പ്രയോഗമാണ്. ബന്ധുക്കൾ പരസ്പര രക്തബന്ധുക്കൾക്ക് പരസ്പരമുണ്ടായിരിക്കുന്ന അടുപ്പമാണ്. സഹോദരപ്രിയ അന്യോന് എന്ത് ചെയ്തോണം? തായി പോണം. രക്തബന്ധുക്കൾ ചേർന്നിരിക്കുന്നത് പോലെയുള്ളൊരു ബന്ധം സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. തമ്മിൽ സ്ഥായി പോണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളണം. നമ്മളിപ്പോൾ കണ്ടല്ലോ ഫിലദൽഫിയ എന്ന് പറയുന്നതും പിന്നെ സ്ഥായി പൂണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫിലോസ്റ്റർഗോസ് എന്ന് പറയുന്നതും ഇത് രണ്ടും കുടുംബ ബന്ധത്തെ വിശദീകരിക്കുന്ന രണ്ട് പദങ്ങളാണ്. മനസ്സിലായില്ലേ? ദൈവസഭയാകുന്ന കുടുംബത്തിൽ സ്നേഹം ഉണ്ടായിരിക്കണം, സ്ഥായി പൂണ്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ദൈവമക്കളോടായിരിക്കണം നമുക്ക് കൂടുതൽ പറ്റുമാനം. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഈ ആദാമ്യ വർഗത്തിൽപ്പെട്ട ആ കുടുംബ ബന്ധത്തെക്കാൾ സ്തോത്രം ദൈവ കുടുംബത്തിലെ ബന്ധത്തിനായിരിക്കണം പിന്നെ പ്രാധാന്യം ഉണ്ടായിരിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എന്നെനിക്ക് സംശയമില്ലാതില്ല. എന്ന് പറഞ്ഞാൽ അപ്പനും മോനും എന്നുള്ള ബന്ധം, അതെത്ര പറ്റുമാനമായ ബന്ധമാണോ, അല്ലെ സഹോദരങ്ങൾ സ്വന്തം ചേട്ടാനിയന്മാർ തമ്മിലുള്ള ബന്ധം എത്ര ആണോ, അതിനേക്കാൾ ഇഴുകിയ ഒരു സ്നേഹബന്ധമാണ് ദൈവസഭയിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്. മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവര്, രക്ഷിക്കപ്പെടാത്ത ഒരു മീൻസ് രക്തബന്ധുവിനോട് ഉണ്ടായിരിക്കുന്ന സ്ഥായിയേക്കാൾ രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടു സഹോദരനോട് നമുക്ക് സ്ഥായി ഉണ്ടായിരിക്കും. മനസ്സിലായത്? സത്യമാണ് ഞാൻ പറയുന്നത്. അത്ര ഒരു ബന്ധം സ്ഥായി ഉണ്ട്. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായതിന് വിശ്വസിക്കട്ടെ. പഴയ കുടുംബത്തിൽ നിന്ന് മാറി ഇപ്പൊ ഒരു പുതിയ ഒരു കുടുംബത്തിലാ, ഒരു പുതിയ സ്നേഹബന്ധത്തിലാ നമ്മൾ. പ്രിയപ്പെട്ടവര്, നമുക്കറിയാമല്ലോ നമ്മുടെ ഇടയിൽ തന്നെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താവിന് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ ബന്ധമാ. കുറെ നാൾ കഴിയുമ്പോൾ, എവിടെ വീടെന്ന് ചോദിച്ചാൽ ആ സഹോദരി എന്തായിരിക്കും പറയുന്നത്? ഭർത്താവിന്റെ വീടിന്റെ സ്ഥലമായിരിക്കും. എന്താ കുട്ടി, എന്താ സിസ്റ്റർ നിങ്ങളുടെ വീട്ടുപേരെന്താന്ന് ചോദിച്ചാൽ ഭർത്താവിന്റെ വീട്ടുപേരായിരിക്കും. അങ്ങനല്ലേ? അതോ അങ്ങനെ അല്ലയോ? അങ്ങനെ ആയിരിക്കണമല്ലോ, അതാണ് ഐഡിയൽ. അപ്പൊ നമ്മൾ നോക്കണേ, ആ പഴയ ബന്ധമൊക്കെ രണ്ടാം സ്ഥാനത്തേക്ക് മാറിക്കഴിഞ്ഞു. ശവിക്കപ്പെട്ട ആദാമ്യവർഗത്തിന്റെ ആ പഴയ ബന്ധം അത് രണ്ടാം സ്ഥാനത്തേക്ക് മാറി. ആത്മാർത്ഥമായ സ്നേഹബന്ധം കാൽവറിയിലെ സ്നേഹബന്ധമായിരിക്കണം. മനസ്സിലായി ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. സഹോദര പ്രീതിയിൽ സ്ഥായിമുണ്ട്, രണ്ട് പദങ്ങൾ പറഞ്ഞാണ് ആ ഇഴുകിയ കുടുംബ ബന്ധത്തെ പൗലോസ് ശ്ലീഹ വിശദീകരിച്ചപ്പോൾ സഹോദരപ്രീതി എന്ന് പറയുന്ന സ്ഥായി എന്ന് പറയുന്നത് ഇത് രണ്ടും രക്തബന്ധുക്കൾ പരസ്പരമുള്ള സ്നേഹബന്ധത്തെയാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഒരു സ്നേഹബന്ധം നമ്മുടെ കൂട്ടായ്മകളിൽ ഉണ്ടോ? സ്തോത്രം. ഉണ്ടായിരിക്കണം, ഉണ്ടായിരിക്കണം. സ്തോത്രം. തീർച്ചയായും ഉണ്ടായിരിക്കണം. എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളൊരു കുടുംബം മാത്രം വിശ്വാസത്തിലേക്ക്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വലിയ കുടുംബത്തിൽ ഞങ്ങളൊരു വീട് മാത്രം വിശ്വാസത്തിൽ കടന്നു വന്നപ്പോൾ സ്തോത്രം, ഞങ്ങൾക്ക് ബന്ധുക്കളെല്ലാം ഞങ്ങളെ ഒറ്റപ്പെടുത്തിയെങ്കിലും ഒരിക്കലും ഒറ്റപ്പെട്ടവർ എന്നൊരു ചിന്ത ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സ്തോത്രം. കാര്യം സഹോദരങ്ങൾ അവര് പിന്നെ കുടുംബക്കാർക്ക് പറയോ, അവർക്ക് അവരെ സഹോദരന്മാരുണ്ടല്ലോ അവർ പറയുന്ന കേട്ടില്ലേ, നമ്മളെ വിളിക്കുന്നത് എടാ കൂടാന്ന് വിളിക്കും, അവരെ വിളിക്കുന്നത് സഹോദരാന്ന് വിളിക്കും. ശരിയല്ലേ? അങ്ങനെ ആയിരുന്നു. ഇന്ന് ഇവിടെ എടാ കൂടാന്നും അവിടെ സഹോദര. നമുക്ക് ശരിക്കും വചനപ്രകാരമുള്ള രൂപാന്തരം വന്നേ ഒക്കുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ കൂട്ടുസഹോദരനെ സ്നേഹിക്കും, കൂട്ടുസഹോദരനെ സ്നേഹിക്കും, തീർച്ചയായിട്ടും സ്നേഹിക്കും. സ്തോത്രം. രക്തബന്ധുക്കളുള്ളതിനേക്കാൾ ആഴമായ ഒരു സ്നേഹബന്ധം. സ്തോത്രം. ആട്ടെ, സഹോദര പ്രീതി എന്നും സ്ഥായി എന്നും പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. അടുത്തതുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളണം സ്തോത്രം. ഫിലിപ്പിലെ 2:3 നമ്മളിങ്ങനെ കാണുന്നുണ്ട്, മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠത നേടിക്കൊള്ളണം എന്ന. അതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരാശയം എവിടെ പറയുന്നത്? ഫിലിപ്പിലെ പറയുന്നത് മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠ എന്നുള്ള ആ ആശയമല്ല സ്തോത്രം. ആ അർത്ഥമല്ല ഇവിടെ. മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്നതിൽ മറ്റെല്ലാവരെക്കാളും മുന്നിലായിരിക്കണമെന്ന. ശ്രേഷ്ഠൻ എന്ന് മറ്റവനെ കാണുക എന്നതാണ് ഫിലിപ്പിലെ ലേഖനത്തിന്റെ അർത്ഥം. അവൻ എന്നെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥമാണ്. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്നുക. എന്നാൽ ഇവിടെ അങ്ങനെയല്ല സ്തോത്രം. തന്നോട് തന്നെ ആ സ്നേഹിക്കുന്നതിനെ ബഹുമാനിക്കുന്നതിനെ ചിത്രത്തിൽ ഇല്ല ഇവിടെ. അവൻ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ ഞമ്മും ഞാനായിരിക്കണം ഏറ്റവും കൂടുതൽ അവനെ ബഹുമാനിക്കുന്നത്. ഞാനായിരിക്കണം അവനെ ഏറ്റവും കൂടുതൽ കരുതേണ്ടത്. ആ ഒരു അഹമഹമിയ അവനേക്കാൾ ഞാൻ മുമ്പൻ സ്തോത്രം. മറ്റുള്ളവരെ നമ്മളാണെ നേരെ തിരിച്ച് ബഹുമാനം പിടിക്കുന്നതിലാണ് നമ്മൾ അഹമഹമിയ ഞാനായിരിക്കണം ഏറ്റവും വലിയ കാസറിയിരിക്കുന്നത്. എന്റെ കൂടെ ഉണ്ടോ? മാറ്റം വന്നേ നോക്കുള്ളൂ, മാറ്റം വന്നേ നോക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ നമുക്ക് മാറ്റം വരണം സ്തോത്രം. മറ്റവനെ തന്നെക്കാൾ ശ്രേഷ്ഠം നേടുവാൻ ഫിലിപ്പിയർ ലേഖനത്തിൽ കാണുന്നു ഇവിടെ സ്തോത്രം. മറ്റവനെ ബഹുമാനിക്കുന്നതിൽ മറ്റാരെക്കാളും ഞാനാണ് ഏറ്റവും മുമ്പിൽ സ്തോത്രം. അതാണ് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുക സ്തോത്രം. ബഹുമാനം കൊടുക്കുന്നതിൽ ഏറ്റവും മുന്നിലായിരിക്കുക എന്നതാണ് ഇവിടുത്തെ പ്രബോധനം എന്ന് നമ്മൾ മറന്നു പോകരുത് സ്തോത്രം. ആകട്ടെ, മുൻപോട്ട് പോകുന്ന 11 ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. നോക്കട്ടെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ എന്ന് പറയുമ്പോൾ ഇതൊരു ഇരട്ട പ്രയോഗമാണ് അല്ലേ? ഒരു ഡബിൾ ഡിസ്ക്രിപ്ഷൻ ആയിപ്പോയി. ഉത്സാഹം എന്ന് പറയുമ്പോൾ തന്നെ ഉത്സാഹമായി, പക്ഷെ അത് പറയാം മടുപ്പില്ലാന്ന് പറയാം. ഉത്സാഹത്തിൽ ഉത്സാഹത്തോടുകൂടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഉത്സാഹത്തിൽ തന്നെ ഉത്സാഹിക്കണമെന്നാണ്, മനസ്സിലായില്ലേ? ഇരട്ട പ്രയോഗം. ഉത്സാഹത്തിൽ മടുപ്പില്ല, ആത്മാവിൽ എരിവുള്ളോ. എന്തൊക്കെ പ്രയോഗം! ഇരി കൂടുതൽ സൂപ്പർലെറ്റീവ്സ് പറയാനുണ്ടോ? ഈ ഷേക്സ്പിയർ ഒരു ഒരു നാടകത്തിൽ ഭാഷയുടെ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രയോഗമുണ്ട്. ദ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. മോസ്റ്റ് അൺകൈൻഡ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെ? അൺകൈൻഡസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിന്റെ വൃപ്തിയില്ലാതെ ആ പ്രത്യേക സാഹചര്യത്തെ വിശദീകരിക്കാൻ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ എന്ന് പറഞ്ഞതുപോലെ, മനസ്സിലായില്ലേ? ഭാഷയുടെ നിയമങ്ങളെല്ലാം അത് തള്ളി ഇവിടെ ഓരോ വാക്കിനും അർത്ഥം കുറഞ്ഞ് ഏറ്റവും നല്ല വാക്ക് ആദ്യം എടുത്തു കഴിഞ്ഞ് അടുത്ത അങ്ങോട്ട് വരുമ്പോൾ ഇതൊന്നുമില്ലെന്ന് പോലെ, മനസ്സിലായില്ലേ? സ്തോത്രം. മൂന്നാമത്തെ വരുമ്പോ രണ്ടാമത്തെ ഒന്നുമില്ലെന്നാകത്തക്കതുപോലെ ഈ ഇങ്ങനെ കീറി 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 പോവുക. ഉത്സാഹത്തിൽ മടുപ്പുണ്ടാകുന്നുണ്ടായിരുന്നത്, ആത്മാവിൽ എരിവുള്ളവൻ സ്തോത്രം. അങ്ങനെ എന്താ ചെയ്യേണ്ടത്? കർത്താവിനെ സേവിക്കണം സ്തോത്രം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സ്നേഹിക്കണം സ്തോത്രം. ഈ ഉത്സാഹം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ചെറിയ വിശകലനത്തിന് ആവശ്യമുണ്ട്. സദൃശവാക്യങ്ങൾ 21 അതിന്റെ 5 വായിക്കുമ്പോൾ അവിടെ രണ്ട് പ്രത്യേക വാക്കുകൾ മീൻസ് സൈഡ് ബൈ സൈഡ് ആയിട്ട് ഇട്ടിരിക്കുക, നമുക്ക് കാണാൻ കഴിയും. പ്രവൃത്തികൾ വായിച്ചാട്ടെ. ആ അടുത്ത വാക്കുണ്ട്, കേട്ടോ? രണ്ട് വാക്കുകൾ. ഉത്സാഹിത വിചാരങ്ങൾ സമൃദ്ധി ഹേതുങ്ങളാകുന്നു, ബദ്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്ക്. അത്രേ രണ്ട്, രണ്ടും രണ്ട. ഉത്സാഹി വേറെ, ബദ്ധപ്പാടുകാരൻ വേറെ, രണ്ടും രണ്ടല്ലേ? മനസ്സിലായല്ലോ. നമുക്ക് ബദ്ധപ്പാടുകാരനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവൻ ആരാന്ന്, ഉത്സാഹിയാന്ന് തോന്നുന്നു. പക്ഷെ അത് രണ്ടും രണ്ട. പത്രപ്പെട്ട് കാൽ വെച്ച് ബദ്ധപ്പാടുകാരൻ. പിന്നെ ഉത്സാഹി, ഉത്സാഹി എന്ന് പറയുമ്പോഴത്തേന് അതൊന്നുകൂടി ഒരു ബിനായി, ഒന്നുകൂടി ഒരു 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 എന്താണ് പറയണ്ടേ, ഒന്നുകൂടി അത് സന്തോഷപൂർണമായ ആത്മാർത്ഥമായ ആ ചെയ്യുന്നതിനകത്ത് വളരെ ആസ്വദിക്കുന്ന ഒരു ഒരു അനുഭവമാണ്. അതാണ് ഉത്സാഹം എന്ന് പറയുമ്പോൾ. എന്നാ ബദ്ധപ്പാടുകാരൻ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയൊരു തട്ടിക്കൂട്ടറ, മനസ്സിലായി? അതല്ലേ ആമോസിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഗോതമ്പ് പീടിക തുറന്നു വെക്കേണ്ടതിന് അമാവാസിയും ശബത്തും എപ്പോഴാ ഒന്ന് പോകുന്നതെന്ന് നോക്കി ഇരിക്കുക, മനസ്സിലായല്ലോ. എന്തിനാ? കോതമ്പിന്റെ പതിരുവിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ സ്വാദം? പ്രിയപ്പെട്ടവരെ, അതാണ് കോതമ്പിന്റെ പതിരുവിക്കാൻ അമാവാസിയും ശബത്തും എപ്പോഴാ ഒന്ന് പോകുന്നത്. കണ്ടില്ലേ ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് എടുത്തേക്ക് വായിച്ചാട്ടെ. അതിന്റെ 4 ചേർത്ത് വായിച്ചെങ്കിലും അങ്ങോട്ട് ശരിയാകുള്ളൂ. ഞങ്ങൾ ഏവയെ കുറച്ച് ശേഖലിനെ വലുതാക്കി കള്ളത്തുലാസം കൊണ്ട് വഞ്ചന പ്രവർത്തിച്ച് ഏടിയവരെ പണത്തിനും ദരിദ്രന്മാരെ ഒരു കൂട്ടി ചെരുപ്പിനും മേടിക്കേണ്ടതിനും കോതമ്പിന്റെ പതിർ വിൽക്കേണ്ടതിനും ധാന്യ വ്യാപാരം ചെയ്യേണ്ടതിനും ചെയ്യുവാൻ തക്കവണ്ണം അമാവാസിയും കോതമ്പ് പീടിയെ തുറന്നു വെപ്പാൻ തക്കവണ്ണം ശബത്തും. എപ്പോൾ ശബത്ത്? വളരെ കൃത്യമായി സൂക്ഷിക്കുക. എന്താ ശബത്തൊന്ന് കഴിഞ്ഞിട്ടേ ഞാൻ എന്താ ചെയ്യുള്ളൂ കട. എന്തോ ഏവയെ കുറച്ച് ശേഖരന് വലുതാക്ക എന്ന് പറഞ്ഞ അളന്ന് കൊടുക്കുന്ന പറ ഏവ കുറച്ചു, അതിനടിയിൽ ഒരു ചെറിയ മരക്കാശനം എടുത്ത് ഫിറ്റ് ചെയ്ത്. മനസ്സിലായി? 10 ഇപ്പൊ 9. അതിനടിയിൽ ഒരു മരക്കഷ്ണം പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ചെക്കിങ്ങാര് വരുമ്പോ അത് വലിച്ചങ്ങ്. പിന്നെ ശേഖലിനെ എന്ത് ചെയ്യുക? വലുതാക്കി തൂക്കി ഇങ്ങോട്ട് എടുക്കുന്നത് കൂടുതലിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കട്ടിയിലെ നടുക്കുള്ള ഈയം തട്ടിക്കളഞ്ഞേച്ച്. എന്റെ പൊന്ന് സഹോദരങ്ങളെ, ഇങ്ങനൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിൽ 50% അങ്ങ് കർത്താവിന്റെ വേലയ്ക്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ശരിയായി എന്നാ പല ആളുകളുടെയും. ഈ നാട്ടുകാരുടെ ചിന്ത പോലെ ആയിപ്പോയി. ഈ നാട്ടുകാർക്ക് ഉണ്ടല്ലോ 59-ഉം 41-ഉം മതി. 51-ഉം 49-ഉം ആണെങ്കിൽ രക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞാൽ 49 തിന്മയും 51 നന്മയും ഉണ്ടെങ്കിൽ ആളെന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. 49 തിന്മ ചെയ്തു, 51 നന്മയും ഉണ്ടെങ്കിൽ 49 തിന്മ കണക്ക് കൂട്ടത്തില്ലല്ല. അങ്ങനല്ല. നമ്മൾ ഇതിൽ ഒരു ഒരു കർത്താവിനെ സേവിക്കുന്നതിൽ നമുക്ക് എന്താ വേണം? ഒരു ഉത്സാഹം വേണം. വ്യക്തപ്പാടോട് എങ്ങനെങ്കിലും ഒക്കെ തട്ടിക്കൂട്ടുക എന്നുള്ളതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നമ്മൾ സന്തോഷം കാണും. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ഉത്സാഹത്തിൽ ഉത്സാഹം കാണിക്കണം. സ്തോത്രം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം. സ്തോത്രം. എന്തോ ഈ ആത്മാവിൽ എരിവെന്നൊക്കെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ എരിവുള്ളവരാകുക എന്നാണ് അതിന്റെ അർത്ഥം. കുരിന്തൽക്ക് 2 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. സോ നമ്മൾ 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു ഇസ്രായേലിൽ പരിജ്ഞാനമില്ലാതെ എരിവുള്ളവരാണ് എന്ന് അവിടെ നമ്മൾ കണ്ടതായിരുന്നു. സ്തോത്രം. ഇവിടെ അവരെ പരിജ്ഞാനമില്ലാതെ എരിവ് കാണിച്ച് ഒത്തിരി മണ്ടത്തരം ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഓർക്കുന്നുണ്ടല്ലോ അദ്ദേഹം തന്നെ, പൗലോസ് ശ്ലീഹ തന്നെ അനുഭവം പറയായിരുന്നു. അന്ന് ഞാൻ വലിയ എരിവേറി നടന്നു, ഒത്തിരി മണ്ടത്തരം വന്ന് ചെയ്തു. നോക്കണേ, അപ്പോൾ പരിജ്ഞാനമില്ലാതെ എരിവ് കാണിക്കുന്ന വട്ടപ്പാടുകാരന്റെ പരിപാടിയാണ്. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഇപ്പോഴെങ്ങനെയാണ്? പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവിനാൽ പ്രാപിച്ച എരിവാണ് നമുക്കിന്നുള്ളത്. മനസ്സിലായോ? പരിശുദ്ധാൽമാരാ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവാണ്. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവായ പരിശുദ്ധാത്മാവിൽ നമ്മൾ എരിവുള്ളവരാകണം. സ്തോത്രം. ചില ഇംഗ്ലീഷ് തർജ്ജമയിൽ ഇങ്ങനെയാണ്, എ ഗ്ലോ വിത്ത് ദ സ്പിരിറ്റ് എന്ന റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ പറയുന്നത്. എ ഗ്ലോ വിത്ത് ദ സ്പിരിറ്റ് എന്നാണ്, ആത്മാവിൽ ജ്വലിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ മൂലഭാഷയിൽ അതല്ല യഥാർത്ഥ അർത്ഥം. മൂലഭാഷയിൽ തീ എരിയുന്നതിനേക്കാൾ കലത്തിലെ വെള്ളം തിളച്ച് മറിയുന്ന ചിത്രമാണ് മൂലകൃതിയിലെ വാക്കിന് എരിവ് എന്നുള്ള തർജ്ജമ ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ആത്മാവിൽ എരിവെന്ന് പറഞ്ഞാൽ തീ എരിയുക എന്നതിനേക്കാൾ വെള്ളം തിളച്ചിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഭവം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാമല്ലോ ശിംശോന്റെ കാര്യം പറയുമ്പോൾ, സോരയ്ക്കും എസ്കായലിനും മധ്യയുള്ള മഹനെ ദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവിനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. മീൻസ് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 25-ാം വാക്യത്തിലുണ്ട്. സ്തോത്രം. യഹോവയുടെ ആത്മാവിനെ ഉദ്യമിപ്പിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ ഉദ്യമിപ്പിക്കുക. ആത്മാവിന്റെ ഉദ്യമനം എന്തിനാ? സേവനത്തിന്, ശുശ്രൂഷയ്ക്കുള്ള ഉദ്യമനം നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. എന്തെങ്കിലും എന്റെ ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടല്ലോ. എല്ലാവർക്കും ഒരു മഹനേദാനിന്റെ അനുഭവം ഉണ്ടാകും. എന്താ സ്തോത്രം? ഏതാ മഹനേദാനിന്റെ അനുഭവം? സോരയ്ക്കും എസ്കായലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് ശിംശോനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അകത്ത് കർത്താവിനെ സേവിക്കുവാൻ, സുവിശേഷം പറയുവാൻ, വിശുദ്ധ ജീവിതത്തിനായി ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. മനസ്സിലാകുന്നുണ്ട് സ്തോത്രം. നമ്മൾ എങ്ങനെങ്കിലും ഒക്കെ മിനിമം പരിപാടി ചെയ്യാനുള്ള ചിന്തയൊക്കെ ഇവിടെ ഒന്നും ഇല്ല. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? മിനിമം പരിപാടി ചെയ്ത് സ്വർഗത്തിൽ ഞാൻ കയറാനുള്ള ആ ചിന്തയൊന്നും മാറ്റി വെക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കർത്താവ് നിശ്ചിതമായി യേശുക്രിസ്തു നിത്യ രാജ്യത്തേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കണം. ധാരാളമായി പ്രാപിക്കുന്ന പത്രശ്രീയ പറയുന്നു സ്തോത്രം. ധാരാളമായി പ്രാപിക്കണം. അതാണ് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിലെരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ സ്തോത്രം. ഇവിടെ ഒരു കാര്യം മറക്കരുത്, കർത്താവിനെ സേവിക്കുകയാണ്. അതായത് എന്ത് ചെയ്താലും അത് കർത്താവിനെന്നവണ്ണം ചെയ്യണം. കൊലോസ്ലിന് 3:23 ഉണ്ടല്ലോ, ഉത്സാഹവും എരിവും എല്ലാം കർത്തൃ ശുശ്രൂഷയ്ക്കുള്ളതാണ്. അത് ഈ കർത്താവിനെ സേവിക്കുക എന്ന് പറയുമ്പോൾ ഉത്സാഹിയെ സൂക്ഷ്മതയുള്ളവനാക്കുവാൻ ഈ പ്രയോഗം പര്യാപ്തമാണ് സ്തോത്രം. കാരണം നമ്മൾ കർത്താവിനെ സേവിക്കുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ സ്തോത്രം ഉത്സാഹിക്ക് ഒരു ഒരു കടിഞ്ഞാണ് വീണത് പോലെ. മനസ്സിലായില്ലേ? അത്യുത്സാഹിക്ക് അവിടെ ഒരു എന്താ വീണു? ഒരു കടിഞ്ഞാണ് വീണു. മനസ്സിലായില്ലേ? കാര്യം എന്തും കാണിച്ചു കൂട്ടരുത്. സ്തോത്രം. മനസ്സിലായത് വിശ്വസിക്കട്ടെ. ഇതിനോട് ചേർന്ന് ഒരു ചെറിയ ആഴ്ച കൂടെ പറയാം. പല ആളുകളും പറയാറ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടും. യോഹന്നാന്റെ സുവിശേഷം 14:14, 16:26 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ ചോദിപ്പീൻ, എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടും. പക്ഷെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്തും ചോദിക്കാൻ ഒക്കുവോ? ഒക്കുവോ? മനസ്സിലായില്ല. You cannot ask anything and everything in the name of the Lord, because as you are asking in the name of the Lord, it should be something that befits that name. കർത്താവിന്റെ നാമത്തിന് യോജിക്കുന്നതായിരിക്കണം. പറയുന്നത് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കട്ടെ സ്തോത്രം. ഞാൻ സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട്, നിങ്ങൾ പറഞ്ഞ ഒന്നേ ഓർമ്മയില്ല. അതായത് ഞാൻ ഒരു പ്രിന്റിംഗ് പ്രസ് നടത്തുകയായിരുന്നു. ഞാൻ പലപ്പോഴും സുവിശേഷ യോഗങ്ങൾക്കൊക്കെ ചിലപ്പം ഒരു മാസം രണ്ടു മാസമൊക്കെ നോർത്തിലൊക്കെ അങ്ങ് പോകും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ദൈവം അയക്കുന്നിടത്തൊക്കെ ഇങ്ങനെ കർത്താവിന് വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ അത് നടത്താനായിട്ട് ചില സഹോദരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പർച്ചേസ് ഓർഡർ ഉണ്ട്, പർച്ചേസ് ഓർഡർ, അത് കുറച്ചെണ്ണം ഞാൻ ഒപ്പിട്ട് വെച്ചേച്ചു. നമ്പർ അനുസരിച്ച് ഒപ്പിട്ട് വെച്ചേച്ചു. അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണേൽ, കടലാസോ മഷിയോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരതങ്ങ് ഫില്ലപ്പ് ചെയ്താൽ മതി. അവിടെ ഒരു മാനേജറായ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അവനതങ്ങ് ഫില്ലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അതിന്റെ അവന്റെ കടയിൽ കൊണ്ട് കൊടുത്താൽ ഞാൻ ഒപ്പിട്ടിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ലെറ്റർ ഹെഡിൽ വാ. അപ്പോൾ അവരാണ് തീർച്ചയായിട്ടും സാധനം കൊടുക്കും. ഞാൻ വന്നു കഴിയുമ്പോൾ ചെന്ന് എല്ലാം അനുസരിച്ച് ബില്ലൊക്കെ തീർക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇവിടെ അപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ എഴുതുമ്പോൾ ഇത്ര റീം പേപ്പർ, ഇത്ര കിലോ മഷി, ടോയിന്, സ്റ്റേപ്പിൾ പിൻസ് ഇതെല്ലാം എഴുതി, എന്നിട്ട് ഇവൻ ഇച്ചിരി മദ്യപിക്കുന്നവൻ അല്ലെങ്കിൽ ഇവൻ ഇച്ചിരി പുക വലിക്കുന്നവനാണെങ്കിൽ അതിൻ്റെ താഴെ അവൻ എഴുതിയെന്നിരിക്കട്ടെ, ഒരു ഒരു വലിയ പാക്കറ്റ് സിഗരറ്റ്, മനസ്സിലായോ, എന്നും കൂടി അവനങ്ങോട്ട് എഴുതി ചേർത്തോണ്ട് ഇവൻ ഈ കടയിൽ കൊണ്ടുവന്ന് കൊടുത്താൽ. മനസ്സിലാവുന്നുണ്ടോ? ഈ കടക്കാരൻ ഇതൊക്കെ നോക്കി വെച്ച് ആ ലാസ്റ്റിൽ ഇത് കാണുമ്പോ ആ എന്താടാ ഉപദേശിയല്ലേ ഒപ്പിട്ടേക്കുന്നത് ആരെ? മനസ്സിലായോ? അവർക്ക് എന്നെ അറിയാം, കടക്കാരൻ എന്നെ അറിയാം, ഞാൻ അങ്ങനോട് സൂചന പറഞ്ഞിട്ടുണ്ട്. അയക്ക് എന്നെ അറിയാമെന്നുള്ളത് കൊണ്ട് ഈ കാര്യം, ഈ ഐറ്റം അതിനകത്ത് എഴുതി ചേർത്തോണ്ട് ഇത് ഹോൾ ലിസ്റ്റ് മേ ഗോ ഇഗ്നോർ. ഇല്ലേ, വേണ്ട, നീ ഇത് അഭ്യാസം കാണിക്കാന. എടാ, ഉപദേശിയുടെ പേരിൽ സിഗരറ്റ് ചോദിക്കാനും മാത്രം നീ വേന്ദ്രനാണല്ലടാ എന്ന് പറയില്ലേ? അങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ പേരിൽ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ അയലൊക്കെക്കാർ ശത്രു നിന്നോട് ശകലം ശത്രുതയിൽ പെരുമാറിയ ആള് മുടിഞ്ഞു പോണോ എന്ന് പ്രാർത്ഥിക്കാൻ ഒക്കും. പിന്നെ എന്തിനാ ആ പാട്ട് പാടുന്നത്? മനസ്സിലാവുന്നുണ്ടോ? പാട്ടല്ലേ, ആ പാടിയേക്കാം. പാടല്ലേ, പാടല്ലോ. മാത്രമല്ല പ്രാർത്ഥിക്കുന്നൊക്കെ ഓർത്തോ, കർത്താവ് 5-ാം തലമുറ വരത്തേക്ക് ഉണ്ടാകാനായി നീ എനിക്ക് ഒരു ട്രിപ്പിൾ പ്രൊമോഷൻ തരണേ എന്ന് പ്രാർത്ഥിക്കണ്ട. അതും ദൈവനാമത് യേശുവിന്റെ നാമം ചോദിക്കാൻ ഒക്കുവോ? 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 കർത്താവേ, 5 തലമുറ വരെ നിന്റെ മടങ്ങി അവിടുത്തെ മടങ്ങിയൊരു വൈകിയാണെങ്കിൽ അവര് ഭക്തന്മാരായി ജീവിക്കാൻ ഉതകുന്നതൊക്കെ നീ ഞങ്ങൾക്ക് തലമുറ തലമുറയായി തരുമെന്ന് എനിക്കറിയാം. അങ്ങനെ ദിവസം ഇവരെ പറയാം, അതുപോലും പറയേണ്ട കാര്യമില്ല. അതിന് മുമ്പ് കർത്താവ് ഒരുക്കും, ഏത് സമയം അവന് വരമാകാം, കാത്തിരിക്കുക. അതെ, സ്തോത്രം, മനസ്സിലാവുന്ന വിശ്വസിക്കട്ടെ. അപ്പോൾ ഇതൊരു നിയന്ത്രണമാണ്. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മേലൊരു നിയന്ത്രണമാണെന്ന കാര്യം മറക്കരുത്. ഈ എന്തും ചോദിക്കാനുള്ള അത്യാഗ്രഹത്തിന്റെ ഒരു ഉപാധി അല്ല. യേശുവിന്റെ നാമത്തിൽ എന്തും ചോദിക്കാൻ ആകുകയില്ലല്ലോ. അവന്റെ നാമത്തിന് യോഗ്യമായത് ചോദിക്കാൻ പാടും. 12-ാമത്തെ വാക്യം, സ്തോത്രം, കണ്ടില്ലേ? ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടത സഹിഷ്ണത ഇത് രണ്ടും ചേർന്നായിരിക്കും. കാര്യം ആശയിൽ സന്തോഷിക്കാൻ ഒക്കുന്നവരെ കഷ്ടതയിൽ സഹിഷ്ണത കാണിക്കണം. നമുക്കൊരു ആശയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്, നമ്മുടെ കർത്താവ് വരും. ആ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് കഷ്ടതയിൽ എന്ത് ചെയ്യാം, നമുക്ക് സഹിഷ്ണത കാണിക്കാം. ഹല്ലേലൂയ. സഹനശക്തി, സഹിഷ്ണത, കഷ്ടതയിൽ സന്തോഷിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അത് മുമ്പോട്ട് പൊക്കോട്ടെ, അവിടെ നിന്ന് വിശദീകരണത്തിന് ആവശ്യമില്ല. പ്രാർത്ഥനയിൽ കേട്ടോ, പ്രാർത്ഥന നേർച്ച കഴിക്കുന്ന പോലെ ആകരുത്, ഉറ്റിരിക്കണം. ഹോൾ ഹാർട്ടഡ് പെർസിവറൻസ് ഇൻ പ്രയർ എന്നാണ് ഒരു തർജ്ജമ. സ്തോത്രം. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, യാക്കോബ് ലേഖനം 5-ാമത്തെയും 16-ാമത്തെ വാക്യം, അതുപോലെ പ്രവർത്തനം 6-ാമത്തെയും 4-ാം വാക്യത്തിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കും. നമ്മൾ ചിലപ്പോഴൊക്കെ ആള് പറയുന്നത് ശക്തിയോടെ പ്രാർത്ഥിക്കണം, ഊക്കോടെ പ്രാർത്ഥിക്കണം, ശക്തിയോടെ. ഇനി ഈ ശക്തിയോടെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നു. ശക്തിയോടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവനെ തന്നെ ചാത്ത പ്രാർത്ഥന എടുത്തോളെ എന്ന് പറഞ്ഞാൽ, മൈക്കിന്റെ മുമ്പിലാ നിൽക്കുന്നതെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് മൈക്കുകാർ ഓടി വന്ന് വോളിയം കുറയ്ക്കണം, അതിന്റെ ഡയഫ്രം തട്ടിപ്പോവും. അത് വേണ്ടി ഇതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത് സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. പബ്ലിക്കിൽ പ്രാർത്ഥിക്കും, മൈക്കൊന്നുമില്ലെങ്കിൽ പുറയിരിക്കുന്ന ആളും കൂടെ ആമേൻ പറയണ്ടേ? അതുകൊണ്ട് ഉറച്ച് പ്രാർത്ഥിച്ചോ. കാര്യം പരസ്യമായ പ്രാർത്ഥന, പബ്ലിക് പ്രേയറിന് അതിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ട്. അതിന് ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥന, കൂട്ടത്തോടെ എല്ലാവരും കൂടെ ചേർന്ന് ആമേൻ പറയാൻ ഒക്കുന്നതേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രാർത്ഥിക്കാവും. അപ്പോ ആമേൻ പറയണമെന്നുണ്ടെങ്കിൽ അവരും കൂടെ കേൾക്കണമെന്നുള്ളതുകൊണ്ട് ഉറച്ച് പ്രാർത്ഥിച്ചു. ഉറച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഭയവും പാകുതിയും ആദരവും ഒക്കെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം. പക്ഷെ ഇവരെ കണ്ട പ്രാർത്ഥനയിൽ എന്ത് ചെയ്യുവാണോ പറഞ്ഞേക്കുന്നത്, ഉച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഹോൾ ഹാർട്ടഡ്, ഒരു കാര്യത്തിലും പോകും, ഏകാഗ്ര ഹൃദയത്തോടെ ഇരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടുക വിട്ടെങ്കിൽ ക്ഷീണമുണ്ടെങ്കിൽ കർത്താവ്, എന്റെ പൊന്ന് കർത്താവ്, നല്ല ക്ഷീണമുണ്ട്, പകൽ മുഴുവൻ വെയിലത്ത് സൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു, കർത്താവേ തോന്നുന്നു എനിക്കൊരിച്ച് റെസ്റ്റ് വേണം, എനിക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിലും എന്റെ ശരീരം ക്ഷീണിച്ച തപ്പശനറിയാമല്ലോ, കർത്താവ് എന്റെ ഹൃദയത്തിന് താല്പര്യം അനുസരിച്ച് അവിടെ നിന്നെ ഒന്ന് ഉണർത്തണേ, എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ദൈവസ്ഥാനം പറഞ്ഞിട്ട് നീ വിശ്രമിക്ക, അതിന് ഒരു ദോഷവുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു ദോഷം, കർത്താവ് നിന്നെ ഉണർത്തും, നിന്റെ ഹൃദയത്തിന് നല്ല ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിക്കും. പക്ഷെ ഇച്ചിരി പ്രാർത്ഥിച്ചുള്ളിലും ഉറ്റിരിക്കണം, ഉറ്റിരിക്കണം, ഉറ്റിരിക്കണം. ഈ പ്രാർത്ഥനയെ കുറിച്ച് വാസ്തവത്തിൽ തന്നെ ഒരു ദിവസം ഒരു ക്ലാസ് എടുക്കണം എന്ന് തോന്നുന്നുണ്ട്. ഞാനിവിടെ വന്ന് പിന്നെ പല കാര്യങ്ങൾ, പല സഹോദരങ്ങൾ എന്നോട് പല കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നാതി ഇരുന്നില്ല. കാരണം ഈ ഓൾ ഈ ചെയിൻ പ്രയർ ഇപ്പൊ നമ്മുടെ സഭകളിലുള്ള ഒരു കാര്യമാണ്. ചെയിൻ പ്രയർ, ചെയിൻ പ്രയറിനകത്ത് അത് നല്ല കാര്യമാണ്, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക, നല്ല കാര്യമാണ്. പക്ഷെ അതിനെ നിങ്ങൾ വിചാരിക്കരുത് സഭയിലെ ഈ ചെയിൻ പ്രയർ നടത്തുമ്പോൾ അതിനകത്ത് ഒരു സ്പെൽ ഉണ്ടാകുന്നെന്ന്, ഒരു ഒരു അഭൗമമായ ശക്തിയുടെ വ്യാപാരം അതിന്റെ നിമിത്തം ഉണ്ടാകുന്നെന്നും അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ലെന്നുമുള്ള ചിന്തയിൽ നിങ്ങൾ വരാൻ പാടില്ല. എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഒരു സ്ഥലത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചോണമെന്നും അവിടെ വന്ന് പ്രാർത്ഥിക്കുക, ഒരു മണിക്കൂർ വീതം പ്രാർത്ഥിക്കാൻ ആളുകൾ ഇങ്ങനെ ചെയിനായിട്ട് വന്നോണം, രണ്ടു പേര് വീതം, ഒരാൾ വന്നില്ലെങ്കിൽ മറ്റേ ആൾ ഉണ്ടായിരിക്കണം, അല്ല അടുത്ത് പ്രാർത്ഥിക്കേണ്ട ആളിനെ ഇത് നിർത്തുന്നതിന് മുമ്പേ ഒരാൾ ചെന്ന് ഫോൺ ചെയ്യണം, ആർ യു റെഡി ചെന്ന് പ്രാർത്ഥിക്കണം, അയാളെ ഫോൺ ചെയ്ത് ചോദിക്കണം. അപ്പൊ അയാൾ എനിക്കൊരു 5 മിനിറ്റ് കൂടെ വേണം എന്ന് പറയുകയാണെങ്കിൽ ആ 5 മിനിറ്റ് കൂടെ ഇയാൾ എന്ത് ചെയ്തോണം, പ്രാർത്ഥിച്ചോണം. ആ 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ആ ചങ്ങല മുറിയരുത്. മുറിഞ്ഞാൽ സഭയിലെ ആളുകള് പിന്നെ ക്രെയിനിന്റെ മുകളിലൊക്കെ കയറി ജോലി ചെയ്യുന്നവരും വണ്ടി ഓടിക്കുന്നവരും ഒക്കെ ഉണ്ട്. ആ 5 മിനിറ്റ് കൊണ്ട് പിശാച് ചിലപ്പോ തട്ടിക്കളയും. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ചിന്തിക്കുകയും എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന സഹോദരങ്ങളെ ഞാൻ ഇവിടെ കാണുകയും അത് എന്റെ ദൈവദാസനെ എന്നാ എനിക്കാണെങ്കിൽ ഓഫീസിൽ പോകാനാണ് സമയവുമായി ഞാൻ ചോദിച്ചപ്പോൾ മറ്റേ ആൾ പ്രാർത്ഥിക്കാനോട്ട് അത് ഒന്നുമില്ല, എന്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ വളരെ വിഷമിച്ചു, ഞാൻ പാസ്പോർട്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ നടക്കല്ല പറ ഒരു സഹോദരൻ മരിക്കുന്നോ അവർക്ക്, സഭയിലെ ഇത്രയും പേര് മരിക്കുന്നോ അവർക്ക് പ്രധാനം, നീ അവിടെ ഇരിക്കുക ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞ് എന്റെ പൊന്നു മാസെ എനിക്ക് അങ്ങ് വിഷമമായി, എന്താ ഇതെങ്ങനെ ഇങ്ങനെയാണോ എന്ന് ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു. എന്റെ കൂടെ ഉണ്ടോ? മാത്രമല്ല ദേവസ്വങ്ങളോട് ചോദിച്ചോ, മാസത്തിന്റെ ഒടുവിലത്തെ 3 ദിവസം ഉപവാസം പ്രാർത്ഥനയാണ്. മാസത്തിന് നല്ല കാര്യം, എല്ലാ സഭകളിലും ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, 2ഓ 3ഓ എത്രയോ ആയിക്കോട്ടെ, ഉപസിച്ച്. പക്ഷേ ഈ മാസത്തിനുള്ളിലത്തെ 3 ദിവസം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് തിങ്കളും ചൊവ്വയും ബുധനും ഒക്കെ വരും. ഒരു സഹോദരൻ എന്നോട് ചോദിച്ചത്, ഞാൻ സൈറ്റിൽ ജോലി ചെയ്യേണ്ട ആളാണ്, ഉപവാസത്തോടെ ചെന്ന് ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേന് ഞാൻ അങ്ങ് തടഞ്ഞ ഒരു ദിവസവും സാരയില്ല, തിങ്കളാഴ്ച അങ്ങനെ, ചൊവ്വാഴ്ച ആകുമ്പോഴത്തേന് എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, ബുധനാഴ്ച ആകുമ്പോൾ എനിക്ക് എനിക്ക് ഞാൻ എനിക്ക് ഒക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് പാസ്റ്റ് അങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. എല്ലാവരും എല്ലാവരും പ്രവരെ ദൈവം ബലപ്പെടുത്തിയിരിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ ഇങ്ങനെ 2-3 പ്രാവശ്യം എനിക്കൊന്ന് തളരുക. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ഉപവാസത്തോടെ ഭാവം പോയി ജോലി ചെയ്യുക, ട്രെയിനും വണ്ടിയിലും ഒക്കെ കയറി ജോലി ചെയ്യുക. നിങ്ങളും ഓർത്ത് നോക്കണേ, ദൈവമാരാണ് നമ്മുടെ വിചാരം. ദൈവത്തെ ദൈവമെന്ന് ഓർക്കണം. നമ്മളൊരു സ്പെല്ല് കാണിക്കുന്നതുകൊണ്ടല്ല ദൈവം നമ്മളെ കാത്തുകൊണ്ടത്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? നീ വയറുപറിച്ച് ഭക്ഷണം കഴിച്ച് ജോലിക്ക് പോകുമോ? ആ ജോലി സ്ഥലത്ത് നിന്റെ ഹൃദയം അവന്റെ തിരുസനിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കരുതോ? എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ. ഒരു കാർമ്മിക ചടങ്ങായി പ്രാർത്ഥനയെ തരം താഴ്ത്തുന്നു. വിളിച്ചു പറഞ്ഞയാൾ 5 മിനിറ്റ് താമസിക്കുന്നുണ്ടെങ്കിൽ ആ 5 മിനിറ്റ് നീ ഇരുന്നോണമെന്നും മറ്റും പറയത്ത പോലെ, ബാറ്റൻ കൈമാറുന്ന പോലെ എന്റെ കൂടെ ഉണ്ടോ? മത്സര ഓട്ടത്തിൽ ബാറ്റൻ കൈമാറുന്നത് പോലെയുള്ള ഒരു ഒരു നടപടിയായി പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. ദയവായി ചിന്തിക്കരുത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവം തരുന്ന അവസരങ്ങൾ ഊറ്റിയിരുന്ന് പ്രാർത്ഥിക്കണം. ക്വാളിറ്റി പ്രെയർ ആയിരിക്കണം. ഹൃദയം ദൈവത്തിൽ പകരണം. ഉരുകട്ടെ ഹൃദയം, ഉരുകട്ടെ മനസ്സ്, നുറുങ്ങട്ടെ, കണ്ണുനീർ ഒഴുക്കട്ടെ. നിന്റെ ആർപ്പും ആരവുമല്ല, നിന്റെ ഉള്ളിന്റെ ഞരക്കം ആ ദൈവം കാണും. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഹൃദയം ഉരുകി ദൈവസന്നിൽ കോരി പാകരുത് അനുഭവമായിരിക്കും നമ്മുടെ പ്രാർത്ഥന. പ്രാർത്ഥന ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ എന്ന് മറ്റൊരു ഭാഗത്തുണ്ട്. അതാ ഇവിടെ ആ ഭാഗം ചേർത്തിട്ടില്ലല്ലോ. അത് രണ്ടും കൂടെ ചേരുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. അടുത്ത ഭാഗം, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും ആതിഥ്യ സൽക്കാരം ആചരിക്കുകയും ചെയ്യും. സ്തോത്രം. കണ്ടോ, ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കൽ. ഈ ഗ്രീക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആവശ്യങ്ങളുടെ കൂട്ടായ്മ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം കൊയ്നോനിയോ എന്നാണ്. കൊയ്നോനിയോ, കഷ്ടങ്ങളിൽ പങ്കുചേരുക. കൊയ്നോനിയോ എന്നല്ല, അതിനകത്തു നിന്നാണ് കൂട്ടായ്മ എന്ന പദം തന്നെ വന്നത്. നമ്മുടെ കൂട്ടായ്മ കൊയ്നോനിയ ചെലോ, മനസ്സിലായില്ലേ? ഫെലോഷിപ്പ് എന്ന വാക്ക് അതിനകത്ത് വന്നത്. സ്തോത്രം. കൂട്ടായ്മ കാണിക്കണം. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ നമുക്ക് എന്തോ ഉണ്ടായിരിക്കണം. ഇന്നലെ നമ്മൾ ചിന്തിച്ചാണ് കൊടുക്കുകയല്ല, മറക്കല്ലേ, പങ്കുവയ്ക്കുക, പങ്കുവയ്ക്കല. സ്തോത്രം. കൊടുക്കുകയല്ല ദൈവം, നമ്മളിന്ന് കൊടുക്കാൻ പ്രമാണമില്ല. അപ്പൊ എന്തിനാ പ്രമാണം? പങ്കുവയ്ക്കാൻ. ചിലപ്പോൾ നമുക്ക് കൊടുക്കാനില്ലതോ ഇല്ലാതെ വരാം, പക്ഷെ പങ്കുവയ്ക്കാൻ ഇല്ലാതെ വരികയല്ല. സ്തോത്രം. പങ്കുവയ്ക്കുന്നത് അസറ്റ്സ് മാത്രമല്ല, ലയബിലിറ്റീസും വന്ന് പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ദൈവം വെച്ചിരിക്കുന്ന എന്തോ ഒരു സന്തോഷകരമായ ഒരു അനുഭവമാണ്. ദുഃഖങ്ങൾ പങ്കുവെച്ചാൽ കുറയും ഇല്ലേ, സന്തോഷങ്ങൾ പങ്കുവെച്ചാൽ എന്ത് ചെയ്യും? വർദ്ധിക്കും ഇല്ലേ, തീർച്ചയായിട്ടും വർദ്ധിക്കും. സ്തോത്രം. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. സ്തോത്രം. കൊയ്നോനക്കോസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ജനറസ് എന്ന, ഔദാര്യം എന്ന. സ്തോത്രം. ഈ ഔദാര്യം കൂട്ടായ്മ ഇതെല്ലാം ബന്ധപ്പെട്ടതാ. ഔദാര്യം ഇല്ലാത്തവന് കൂട്ടായ്മയില്ല. നമുക്കറിയാം, അവർ യെരുശലേമിലെ സഭയിൽ എല്ലാം പൊതുവക എന്ന് കണക്കാക്കിയിരുന്നു അവര്. അന്നത്തെ ആവേശത്തിൽ അവരങ്ങനെയായിരുന്നു. സ്തോത്രം. കൊയ്ന എന്ന വാക്കിന്റെ അർത്ഥം കോമൺ എന്ന. ഈ കൊയ്ന ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ, കൊയ്ന ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ കോമൺ ഗ്രീക്ക് എന്ന. കൊയ്ന കോമൺ, സാധാരണ, എല്ലാവരുടെയും പൊതുവായ, സ്വാർത്ഥതയില്ലാത്ത ഹൃദ്യമായ ഒരു ബന്ധം. സ്തോത്രം. നമുക്കൊരാവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളൊരാവശ്യമുണ്ട് നമ്മൾ അറിഞ്ഞാൽ, നമുക്ക് അത് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയണം. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അടുത്തത് അതിഥി സൽക്കാരം ആചരിക്കണം. ഈ ഹോസ്പിറ്റാലിറ്റി, ഇന്ന് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു വ്യവസായം തന്നെയാണ്, അറിയാം. ഹോസ്പിറ്റാലിറ്റി എന്താണ്? ഒരു ഒരു വ്യവസായമാണ്. ഏറ്റവും കൂടുതൽ അറിയിക്കുന്ന വ്യവസായങ്ങളുള്ള, അതല്ല ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. അന്ന് ഈ ഹോട്ടലുകളും ഈ മീൻസ് സത്രങ്ങളും ഒന്നും കോമൺ അല്ലായിരുന്നു. സ്തോത്രം. അന്ന് ചിലപ്പോൾ പരിയാത്രക്കാർ വന്ന് പബ്ലിക് സ്ഥലങ്ങളിൽ ഇരുന്നാൽ അവരെ കണ്ട് ആളുകൾ അവരുടെ വീടുകളിൽ സ്വീകരിക്കുമായിരുന്നു. സ്തോത്രം. അങ്ങനെ പോലും നമ്മൾ അതിഥിസൽക്കാരം ആചരിക്കണം. നമ്മൾ വേളി കണ്ടല്ലോ ഫിലദൽഫിയ സഹോദരങ്ങളോടുള്ള സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇപ്പൊ സ്നേഹം സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ ഇച്ചിരൂടെ ഒന്ന് പുറത്തോട്ട് പോവുക കേട്ടോ. അതായത് ഫിലോക്സേനിയ എന്നാണ്, ഫിലോക്സേനിയ എന്നാണ് ഇവിടുത്തെ വാക്കിനർത്ഥം. ഫിലോക്സേനിയ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവരെ, പരിചയമില്ലാത്തവരോട് കാണിക്കുന്ന അനുകമ്പയാണ്. അതിലും നമ്മൾ മുമ്പ് നിൽക്കണം. ദൈവമക്കൾക്ക് പുറത്തുള്ളവരോട് പോലും നമ്മൾ ആ കനിവ് കാണിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഇനി ആചരിക്കുക, അതിഥിസൽക്കാരം ആചരിക്കുക എന്നുള്ളതിന്റെ മൂലപദം അത് നമ്മളുടെ സ്വഭാവമായിരിക്കാണ്. അതിഥിസൽക്കാരം അതൊരു ആചരണം പോലെ, അതൊരു സ്വഭാവമായിരിക്കണം. സ്തോത്രം. അതെ, മുമ്പോട്ട് പോകട്ടെ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. സ്തോത്രം. ഈ 14 മുതൽ ഇനി 21 വരെയുള്ള ഭാഗത്ത് വേറൊരു ഭാഗമാണ്. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതുവരെ പറഞ്ഞത് സഭയ്ക്കകത്തെ കാര്യമാണ് അല്ലെ. ഇനിയിപ്പോൾ പുറത്തോടുള്ള കാര്യം പറയാം. അതിഥിസൽക്കാരം എന്നുള്ളത് സഭയ്ക്കകത്തും പുറത്തും കൂടെ ഒന്നിച്ചു വരേണ്ടതാണ്. അപ്പൊ അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ആ ആദ്യത്തെ ചുവടാണ് അതിഥിസൽക്കാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ഫിലോക്സേനിയ എന്ന പദം കൊണ്ട് അവിടെയാണ് പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങുക. ഇനി പുറത്തോട്ട് പുറം ലോകത്തോട്ടുള്ള നമ്മുടെ മനോഭാവമാണ് തുടർന്നുള്ള വാക്കിൽ 14 മുതൽ 21 വരെയുള്ള വാക്കുകൾ. ഇതുവരെ സഭയ്ക്കുള്ളിലെ സ്നേഹവും കൂട്ടായ്മയുമായിരുന്നു പരാമർശിച്ചത്. തമ്മിൽ അന്യോന്യം, ഈ പദങ്ങൾ ആവർത്തിച്ച് ഉപയോഗിച്ചു, തമ്മിൽ തമ്മിൽ അന്യോന്യം, ഇതൊക്കെ. ഇപ്പോൾ ഉപദ്രവിക്കുകയും ശവിക്കുകയും ചെയ്യുന്ന ബാക്കി ലോകത്തേക്ക് പൗലോസിന്റെ ശ്രദ്ധ തിരിയുകയാണ്. നമ്മുടെ സ്നേഹം സഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഉപദ്രവിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ പ്രതികരണം ശവിക്കാനാണ് വരുന്നത്. പക്ഷെ അത് നാം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, മറിച്ച് അവരെ അനുഗ്രഹിക്കണം. സ്തോത്രം. 1st century സഭ ഉപദ്രവങ്ങളെ നേരിട്ടുകൊണ്ടിരുന്ന കാലത്താണ് ഇത് പറഞ്ഞെന്നുള്ളത് മറക്കരുത്. സഭ ഉപദ്രവങ്ങളെ അപ്പോഴാ പറയുന്നത്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കണം. ഇന്ന് നമുക്ക് ഉപദ്രവിക്കുന്നവർ അധികം പേരൊന്നുമില്ല. ആരാ ഉപദ്രവിക്കുന്നത്? ആരാ ഉപദ്രവിക്കുന്നത്?
എവിടെയെങ്കിലും ഒരു ഒരു വർഗീയവാദി വല്ലോ, ചിലപ്പോ ഒരു യോഗം ചിലപ്പം കലക്കിയെന്ന് വന്നേക്കാം, ഒരു യോഗത്തിൽ ബോളം ഉണ്ടാക്കിയെന്ന് വന്നേക്കാം, ചിലപ്പം ഒരടി കണ്ണത്ത് ഒരടി അടിക്കുകയോ പിടിച്ചെന്ന് തള്ളുവോ കഴിച്ചു പിടിച്ചെന്ന് ഞെക്കുവോ ട്രാക്ടർ പിടിച്ച് മറിച്ച് വലിച്ചു കീറുവോ, ഇത്രയൊക്കെ അങ്ങേറ്റം പോയാൽ ചെല്ലുന്നുള്ളൂ. ചിലപ്പോ പോലീസ് കാരണം വിളിച്ചോണ്ട് പോകും, ചില പോലീസുകാർ തന്നെ നമ്മൾ തല്ലിയേച്ച് ഒരു ദിവസത്തേക്ക് വ്യത്യാസത്തിൽ, ഇതൊക്കെ നമുക്ക് ഇത് അനുഭവിക്കാൻ കഴിയും. അതിനേക്കാളൊക്കെ ഭയങ്കരമായ പീഡനങ്ങളാണ് ദൈവസഭ അന്ന് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അന്നാ ഈ പറയുന്നതെന്നുള്ളത് മറക്കരുത്. എന്റെ കൂടെ ഉണ്ടോ പൗലോസ് തന്നെ, സ്തോത്രം, അനേക പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഇന്ന് പറയുന്ന അർത്ഥമൊന്നുമല്ല അവർക്ക്, അതിലൊക്കെ ഏറിയ അർത്ഥം അവർക്കുണ്ടായിരുന്നു. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഇന്ന് നമുക്ക് ഒരു പാസ് വേണം, കൊതുവായിട്ടോട് വായിക്കാം. പക്ഷെ അന്ന് അത് ഒക്കുന്ന കാലമല്ല. സ്തോത്രം. അതെ, നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. സ്തോത്രം. അടുത്തത് ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യും. ഈ സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുക അത് പ്രത്യേക ശ്രദ്ധേയമാണ്. ഈ കരയുന്നവരോടുകൂടെ കരയുന്നതാ കൂടുതൽ എളുപ്പം. ഈ സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാൻ അത്ര എളുപ്പമല്ല. മനസ്സിലായില്ലേ? ഒരുത്തൻ കരയുമ്പം നമ്മൾ അറിയാതെ അങ്ങ് വഴിയിൽ ഒരുത്തൻ കരയുന്ന കണ്ടേച്ചാൽ മതി, നമ്മൾ അറിയാതെ അങ്ങ് പത്രത്തിൽ രാവിലെ വലിയൊരു പാഠം വന്നു വരാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് കാണുമ്പോഴേ നമുക്കൊരു ഉള്ളിലൊരു, അപ്പൊ കരയുന്നവരോടുകൂടെ കരയാം. പക്ഷെ സന്തോഷിക്കാൻ, അവന്റെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ നമ്മളിൽ എത്രവർക്കാണ് കഴിയുന്നത്? എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? തന്റെ ഭക്തന്മാരുടെ, തന്റെ ദാസന്മാരുടെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അവന്, സ്തോത്രം, അവനൊരു സന്തോഷം ഉണ്ടായപ്പോൾ അവന്റെ കൂടെ നമ്മള് സന്തോഷിക്കാൻ. അതിനാ ഏറിയ ദൈവകൃപ വേണ്ടത്. സമ്മതിച്ചോ? സ്തോത്രം. അതിനുവേണ്ടി നമ്മളൊന്ന് ആഗ്രഹിക്കണം. സ്തോത്രം. പക്ഷെ ഇവിടെ വേറൊരു ചിന്ത കൂടി ഉണ്ടത്, ഉല്ലസിക്കുന്നവരോടുകൂടെ ഉല്ലസിക്കുക എന്നാണ് പറഞ്ഞേക്കട്ടെ. അത് വരെ നമ്മൾ നോക്കും. ഉല്ലസിക്കുന്നവരോടുകൂടെ, മേളാങ്കിക്കുന്നവരുടെ കൂടെ മേളാങ്കിക്കാൻ, അത് നമുക്ക് ഇഷ്ടം പോലെ. അതല്ല സഹോദരങ്ങളെ, പിന്നെ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കും. സ്തോത്രം. ഇപ്പൊ നമുക്കറിയാവല്ലോ, ഞാൻ ഒരിക്കൽ ഒരു സഹോദരി പറഞ്ഞ, അവൻ പള്ളിപ്പെരുന്നാളിന് പോയി, പള്ളിപ്പെരുന്നാളിന് പോയി അവിടെ വായങ്കരായിട്ട് അങ്ങ് രസിച്ച് ഒടുവിൽ അവനെ വിളിച്ചോടാ, നീ എന്താടാ ഇങ്ങനെയൊക്കെ കാണിച്ചേ, നീ ദൈവമില്ലല്ലേ, ഭേദവസ്ത്രത്തി ബാക്കിയില്ലേ,
സന്തോഷിക്കുന്നവരോടെ അതല്ല അർത്ഥം, മനസ്സിലായില്ലേ? അത് ഉല്ലസിക്കുന്നവരോടുള്ള ഉല്ലാസം.
ഞാനിത് വായിച്ചു വന്നപ്പോ സ്തോത്രം പെട്ടെന്ന് യിരെമ്യ പ്രവാചകൻ എഴുതിയ ഒരു ഭാഗം എന്റെ മനസ്സിൽ വന്നു. യിരെമ്യ ദിവസം 15-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഒന്ന് വായിച്ചേക്കാമോ? ഇന്ന് ഇപ്പൊ അത് പറഞ്ഞാൽ ആളുകൾക്കൊന്നും വലിയ ഇഷ്ടമല്ലാത്ത കാര്യമാണ്, പക്ഷെ എന്തോ ചെയ്യാനാ, വേദോസ്തോത്രം ഉള്ളതാണല്ലോ, ഒന്ന് വായിച്ചാട്ടെ. ഈ രമ്യാ ദിവസം 15-ാം അധ്യായം 16-17 വായിച്ചാട്ടെ. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. വായിച്ചാട്ടെ. സൈന്യങ്ങൾ ദൈവമായ ഹോവേ, നിന്റെ നാമം എന്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. കേട്ടോ, കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല, നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കയാൽ. വായിച്ചു, നിന്റെ കൈ നിമിത്തം ഞാൻ പലപ്പോഴും തനിച്ചിരിക്കേണ്ടി വരുന്നു. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ആണ്ടിലൊരു നാട്ടിലെ ഓണം, ഓണസദ്യ. സഹോദരങ്ങളെ, നമ്മളതിൻ്റെ കൂടെ പോകല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഈ നല്ലൊരു പരിപാടി നടന്നു, ആണ്ടോടാണ്ട് ഒരിക്കൽ മാത്രം വരുന്നു, നല്ലൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കെ, മനസ്സിലായോ? നീയൊക്കെ അന്ന് ഉപവാസം എടുക്കുന്നു, അല്ലെങ്കിലും ഇങ്ങനെ അനുഭവിക്കാൻ പറഞ്ഞിട്ടില്ല. ലോകം അങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷെ നമ്മളതിന്റെ പുറകെ. മനസ്സിലാവുന്നുണ്ടോ? കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് എനിക്ക് പലതും പറയാൻ മനസ്സിലുണ്ടെങ്കിൽ, വേൾഡ് കപ്പ്, മനസ്സിലാവുന്നു? പല വീടുകളിലെയും കുടുംബ പ്രാർത്ഥന TV പ്രോഗ്രാമിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണെന്ന് ആരാണ്ട് പറഞ്ഞു. ഇപ്പൊ ഞങ്ങള് ഈ കറണ്ട് കട്ടിന് അനുസരിച്ചാണ് ഞങ്ങളുടെ പ്രാർത്ഥന, നാട്ടിലെ കാര്യം. 1.5 മണിക്കൂർ എന്തോ ഉണ്ട് കറണ്ട്. ഇപ്പൊ കറണ്ട് കട്ടുള്ളത് കൊണ്ട് മുടങ്ങാതെ കുടുംബ പ്രാർത്ഥനയും നടക്കുന്നു. 1.5 മണിക്കൂർ വേറെ ഒന്നും ചെയ്യാൻ ഓക്കെ അല്ലല്ലോ, കാരണം ആ 1.5 മണിക്കൂർ പ്രോഗ്രാം ഒന്നും കാണാനും ഓക്കെ അല്ല. അതല്ല സന്തോഷിക്കുന്നവരുടെ സന്തോഷിക്കേണ്ട കാര്യം. നമ്മൾ ദൈവമക്കളാണെന്ന് ഓർക്കണം. സ്തോത്രം. കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉല്ലസിച്ചിട്ട് നമ്മൾ കളിക്കണം. എന്തിനാ പറയാം? നമുക്ക് ആരോഗ്യം ഉണ്ടാക്കാം, വ്യായാമം വേണം. ഇന്നത്തെ ലോകത്തിലെ സ്ഥിതി എത്ര സങ്കടമാണ്! കളിക്കാറില്ല, കണി കളി കാണത്തേ ഉള്ളൂ, പാടാറില്ല, പാട്ട് കേൾക്കത്തേ ഉള്ളൂ. വല്ലവരും ഭക്ഷണം കഴിക്കുന്ന കണ്ടോണ്ടിരിക്കുന്നതിനകത്ത് എന്നതാ ഇത്ര സന്തോഷം? എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഇറങ്ങി കളിക്ക, എന്റെ ഇതിനൊക്കെ ഒരു ആരോഗ്യം ഉണ്ടാകട്ടെ. നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി ചിക്കനും ഒക്കെ തിന്നു കഴിയുമ്പോൾ വയറ് വല്ലാതെ വീർത്ത് തൂക്കം കൂടി അസുഖം വരാതിരിക്കണമെങ്കിൽ, കൊളസ്ട്രോൾ കൂടാതിരിക്കണമെങ്കിൽ ഇറങ്ങി ഒന്ന് കളിക്ക. മനസ്സിലാവുന്നു? വലിയവരും കളിച്ചോണ്ടിരിക്കുന്നത് കാണാൻ ഉള്ള കറണ്ടും കളഞ്ഞ്, നീരവും കളഞ്ഞ്. ഞാൻ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വ്യായാമം, നമ്മൾ പാടും. നമ്മുടെ നമ്മുടെ കൺവെൻഷൻ മീറ്റിംഗുകൾ കാണും, എനിക്ക് ഞങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഒരു 3/4 മണിക്കൂർ കുറച്ച് പേര് ഇവിടെ വന്ന് പാടുകയാണ്, അതിനകത്ത് ഇവർ ബി 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 മുറുക്കാനൊക്കെ കൂടെ തന്നെ. മനസ്സിലായില്ലേ? ഓരോ പാട്ടിനും മുമ്പുള്ള ഗ്യാപ്പ് പാട്ടിനേക്കാൾ കൂടുതലാ. നമ്മളാരും പാടാറില്ലെന്ന് എന്റെ സഹോദരങ്ങളെ, ഒരു നേർച്ച പോലെ അവസാനം കൊണ്ടുവന്ന് നമുക്ക് ഇനിയും ചേർന്നൊന്ന് പാടാം. അത് അപ്പോഴത്തേക്ക് സമയം അങ്ങ് പോയി. ആ സംഘാടകര് വേഗം വന്ന് എങ്ങനെയാലും നിർത്തുക. മനസ്സിലാവുന്നുണ്ടോ? വാദ്യോപകരണങ്ങളൊക്കെ വെച്ച് അവർ അങ്ങ് ലീഡ് ചെയ്യട്ടെ, നമ്മൾ ആർക്ക് പാടാൻ നോക്കണം. എനിക്ക് വളരെ സങ്കടം തോന്നാറുണ്ട്. കാരണം അപ്പച്ചന്മാരും ഒക്കെ വന്നിരിക്കുക, ഇവൻ വന്നിരുന്ന തമിഴ് പാട്ട്, തെലുങ്ക് പാട്ട്, ഹിന്ദി പാട്ട്, എന്തോ പാട്ട്. ഒരിക്കൽ സഹോദരങ്ങളെ, ഞങ്ങളൊരിക്കൽ ഞാനൊരിക്കൽ 2-3 ദിവസം അടുപ്പിച്ചൊരു സ്ഥലത്ത് കൺവെൻഷൻ വന്നപ്പോൾ ഒരു പാട്ട് സംഘം, നല്ല സഹോദരങ്ങളാ, പാവ സഹോദരങ്ങൾ. ഇതും കണ്ട് ഒരു ആശയം തെറ്റിക്കിടക്കുന്നതല്ലേ കുഴപ്പമുള്ളൂ. ഹിന്ദിപ്പാട്ടാ പാടുന്നത്, ഹിന്ദി അറിയാൻ മേലാത്ത ഒരു പൈതലാ, അത് പൈതലും തന്നെ വിളിക്കാനുള്ള ഒരു കൊച്ചു പയ്യനാ, 11-12 വയസ്സേ മുട്ടുക്കം പാട്ടാ അവനാ പാടുന്നത്. പക്ഷെ എനിക്ക് ഇത്തിരി, ഞാൻ വടക്കേണ്ടത് ഉണ്ടാകുന്നത് ഇത്തിരി ഹിന്ദി അറിയാമായിരുന്നത് കൊണ്ട് അയ്യോ ഇതിലെന്താ പാടുന്നത്, ചില വാക്ക് മഹാവൃത്തികേട്. ഹിന്ദി അറിയാവുന്നവരുമല്ലോ ആരുന്നെങ്കിൽ കല്ലെറിഞ്ഞ്. അന്ന് അത് കഴിഞ്ഞ്
കൺവെൻഷൻ എല്ലാം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഒരു ഒരു സ്ഥലത്ത് ഒരു ഒരു പി ഡി എ മുറി വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുക. ഞങ്ങളിങ്ങനെ പോവുക ആ പി ഡി എ മുറിയിൽ എല്ലാം വിരിച്ച് ഞങ്ങൾ ഇതും കൂടി ഇരുന്ന് മക്കളെ ഇടാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാ, നീ എന്താ പാടിയെന്നൊന്ന് കേക്കട്ടെ. അവന് അവന് എഴുതിയിരിക്കുന്ന ആ പാട്ട് ബുക്ക് ഉണ്ടെന്ന് കാണിച്ചപ്പം അവൻ പറഞ്ഞ പോലെ തന്നെയാ. ഞാൻ പറഞ്ഞു, എടാ മക്കളെ ഇത് കുരുത്തക്കേടാ, ഇത് തിരുത്ത അങ്ങനെ അല്ല, അതിന്റെ ഇങ്ങനെ പ്രിയപ്പെട്ടവര് ആ അവസ്ഥക്കൊക്കെ ഒരു മാറ്റം വരണം. നമ്മൾ ദൈവത്തിനെ സന്തോഷിക്കണം. ദൈവ വചനത്തിൽ കണ്ടോ എരുമയാ പറയുന്നത് കേട്ടോ, നിന്റെ വചനത്തെ കണ്ടെത്തി നിന്റെ ആ നിന്റെ വചനം എനിക്ക് പ്രമോദമാണ്, അതിന്റെ ഹൃദയത്തിന് ആനന്ദമാണ്. വചനത്തിൽ സന്തോഷിക്കണം, സന്തോഷിക്കുന്നതിലൂടെ സന്തോഷിക്കണം, കരയുന്നതിലൂടെ കരയണം. സ്തോത്രം. അതെ, മുമ്പോട്ട് നോക്കോട്ടെ. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട്, ഈ സാധുക്കളോടുള്ള നമ്മുടെ മനോഭാവമാണ് യഥാർത്ഥ താഴ്മ വെളിപ്പെടുത്തുന്നത്. മനസ്സിലാകുന്നത് വിശ്വസിക്കട്ടെ. പ്രിയപ്പെട്ടവര്, വലിയ ആളിന്റെ അടുത്ത് നിങ്ങൾ വളരെ മാനമായിട്ട് പെരുമാറും. ഒരു പാവപ്പെട്ട ആൾ വരുമ്പോഴോ? ഒരു പാവപ്പെട്ടവനോടുള്ള നിന്റെ പെരുമാറ്റത്തിലാണ് നീ ആരാണെന്നുള്ളത് വെളിപ്പെടുന്നത്. കണ്ടോ, എളിയവരോട് ചേർന്നുള്ളത്, തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ. കണ്ടോ, മൂന്നാം വാക്യത്തിൽ പറഞ്ഞ ഭാവിക്കേണ്ട ഒരു മീതെ വലിപ്പം ഭാവിക്കാതെ. സ്തോത്രം. എളിയവരോട് ചേർന്നുകൊള്ളണം. ഇപ്പൊ ഇതൊക്കെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടവരെ കൊണ്ട് ഒക്കുന്ന കാര്യമാണ്. അല്ലാതെ ഈ ചിത്രശലഭമാകാത്ത ഒരു പുഴുവിനോട് തേനെ കുടിക്കാവൊന്നും മനസ്സിലായോ? തേൻ കുടിക്കുക, എന്നോ തേൻ എന്നെ രുചിയാന്നറിയാമോ ഇതിനൊക്കെ, തേൻ എന്നെ ഈ ചവർക്ക് ഇന്നലെ അഴുക്കാന്നൊക്കെ പറഞ്ഞ എടാ, ഈ പുഴുവിനുണ്ടോ തേനറിയും? അതിന് ചവർക്ക് ഇന്നലെയുടെ രുചി എന്നാ രുചിയാ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ചിത്രശലഭമായെങ്കിൽ അവര് തേൻ കുടിക്കാൻ ഒക്കെയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് നല്ല നിന്നോട്ടിരിക്കും. അങ്ങനെ അതിന് ശകാരിച്ചുകൊണ്ടോ തല്ലിയുണ്ടോ വിമർശിച്ചുകൊണ്ടോ ഒന്നും കാര്യമൊന്നുമില്ല. അടിസ്ഥാനമായിട്ട് വേണ്ടത് എന്താ? മനസ്സ് പുതുക്കി രൂപാന്തരം. സ്തോത്രം. അതെ, നമ്മളൊരു കാര്യം മറക്കരുത്, വലിപ്പം ബാധിക്കും. നമുക്ക് ആത്മീയ പ്രകാശനം ഉണ്ടായി എന്നുള്ളത് പോലും ആള് കളിക്കാനുള്ള ഒരു ഉപാധി ആകരുത്. സ്തോത്രം. നമ്മുടെ ആത്മീയ പ്രകാശനവും മറ്റുള്ളവരെക്കാൾ നാം ശ്രേഷ്ഠരെന്ന ചിന്തയിൽ ചിന്ത തമ്മിൽ ഉളവാകുവാൻ ഇടയാക്കരുത്. സ്തോത്രം. നമ്മളിവിടെ ഇത്രയും നേരം പറഞ്ഞത് ഞാനൊന്ന് സമർപ്പിക്കുകയാണ്. ചിലത് ചെയ്യരുത്, മറ്റു ചിലത് ചെയ്യണം എന്നാണ് പൗരസ് പ്രബോധിപ്പിക്കുന്നത്. എന്തൊക്കെയാ? ചതിക്കരുത്, പിന്നെന്ത് ചെയ്യണം? അനുഗ്രഹിച്ചോണം. വലിപ്പം ഭാവിക്കരുത്, എളിയവരോട് ചേരണം. ഇനി താഴ്ന്നു വരുമ്പോ താഴ്ന്നു വരുന്ന കാര്യമാണ്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ ആവോളം സകല മനുഷ്യരോട് സമാധാനം ആയിരിക്കണം. പ്രതികാരം ചെയ്യരുത്, ദൈവകോപത്തിന് ഇടം കൊടുക്കണം. തിന്മയോട് തോൽക്കരുത്, നന്മയാ തിന്മയെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതണം. സ്തോത്രം. ഇത്രയും കാര്യങ്ങളാണ്. ചിലത് അരുത്, ചിലത് ചെയ്യണം. ചതിക്കരുത്, അനുഗ്രഹിക്കണം. അത് നമ്മൾ കണ്ടു. വലിപ്പം ഭാവിക്കരുത്, പിന്നെ എന്ത് ചെയ്തോണം? എളിയവരോട് ചേർന്നോണം. വലിപ്പം ഭാവിക്കാതിരുന്നാൽ മാത്രം പോരാ, എളിയവരോട് ചേരുകയും ചെയ്യണം. സ്തോത്രം. ഞാനോ എളിയവരും ദരിദ്രനുമാകുന്നെന്ന വാക്യം വായിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ എന്റെ കാര്യമല്ല എന്ന ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ. സ്തോത്രം. ഞാനൊക്കെ അങ്ങനെ ചിന്തിച്ചു പോയിട്ടുള്ള കാലമുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഓ, ഇത് എന്റെ കാര്യമൊന്നും അല്ല, ഞാനൊക്കെ ആത്മീയമായിട്ടൊക്കെ വലിയ നല്ല നിലവാരത്തിലൊക്കെ എത്തി എന്നൊക്കെയുള്ള മിഥ്യാധാരണ എന്റെ ജീവിതത്തിൽ വന്ന ഒരു സന്ദർഭം ഞാൻ ചിലപ്പോഴൊക്കെ ഓർത്ത് ദിവസം ലജ്ജിക്കാറുണ്ട്. ഞാൻ ഏറ്റു പറയുന്നത് ആ എന്റെ അനേക വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മോഷമൊക്കെ അങ്ങോട്ട് പ്രാപിച്ച് മനസ്സിലാവുന്നോ? ഓ, സാക്ഷിയൊക്കെ പറയാൻ ഭയങ്കര ഉത്സാഹമാണ്. സ്കൂളിൽ ചെന്നാലും കോളേജിന്റെ ആ സമയത്തൊക്കെ ഭയങ്കര വലിയ ആവേശമാണ്. ഓ, അവരെ പോലെ ഒന്നും അല്ല ഞാൻ എന്ന്. നിങ്ങളെ കൂടെ എന്റെ കൂടെ ഉണ്ടോ? ബന്ധക്കോസുകാരായി അവിടെയുള്ള ആളുകൾ അവർ ബന്ധക്കോസുകാരാണെന്ന് ആരെയും അറിയിക്കാതിരിക്കുമോ? ഞാൻ അങ്ങനല്ല. വേദവസ്തുവും പൊക്കി പിടിച്ചുകൊണ്ട് കോളേജിൽ പോകാൻ എനിക്ക് അഭിമാനമുണ്ട് എന്ന് ഞാൻ ധിക്കാര ഭാവം എന്നിലുള്ള എന്നിൽ മീൻസ് ഉളവാകാൻ ഏൽപ്പിച്ചു കൊടുത്ത നാളുകളെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഞാൻ ലജ്ജിക്കുന്നു. ദൈവം എന്നോട് കരുണ കാണിച്ചിട്ട്, സ്തോത്രം, എന്റെ കൂടെ ഉണ്ടോ? കരുണ കാണിച്ചിട്ട് എളിയവനാണെന്നുള്ള ഉത്ബോധം ദൈവം എന്റെ ഹൃദയത്തിൽ തന്നതിൽ ഞാൻ ഇന്ന് അഭിമാനിച്ചു. എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. നമുക്ക് എന്തെങ്കിലും ആത്മീയമായ ഒരു ഒരു പ്രകാശനം ഉണ്ടായി എന്ന് വന്നാൽ അത് നമ്മള് കേമന്മാരാണെന്ന് ചിന്തിക്കാൻ ഒരു ഉപാധിയാകരുത്. അത്ര കണ്ട് നമ്മൾ എന്ത് ചെയ്തോണം? കൂടുതൽ കൂടുതൽ ദാനം കിട്ടിയവനാണെന്ന് ഓർക്കണം എന്ന് പറഞ്ഞാല് കേക്കണേ. രണ്ട് പിച്ചക്കാർ വിറ്റെടുക്കുമ്പോ, രണ്ട് പിച്ചക്കാർ വിറ്റെടുക്കുമ്പോ ഒരുത്തിന് കുറവും ഒരുത്തിന് കൂടുതലും കിട്ടി, ഒരുത്തിന് കുറവും ഒരുത്തിന് കൂടുതലും കിട്ടിയാൽ കൂടുതൽ കിട്ടിയവൻ എനിക്ക് കിട്ടി എന്നല്ല ചൊവ്വ ചിന്തിക്കേണ്ടത്, എന്നോട് കൂടുതൽ പേര് കൂടുതൽ കരുണ കാണിക്കും എന്ന് ചിന്തിക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ മനസ്സിലാവുന്നതെന്ന് വിശ്വസിക്കണം. എല്ലാവർക്കും എന്റെ കൂടെ വരാൻ കഴിഞ്ഞോ ഇല്ലയോ? വലിപ്പം ഭാവിക്കരുത്, എളിയവരോട് ചേർന്നു കൊള്ളണം. സ്തോത്രം. അതെ, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കണം. ഓ എന്റെ പൊന്ന് സഹോദരങ്ങളെ, ദൈവം തന്നെ വചനത്തിന്റെ വെളിപ്പാട് നമുക്ക് തരുമ്പോഴും ബുദ്ധിമാന്മാരെന്ന് ഒരിക്കലും ഒരിക്കലും വിചാരിക്കണം. സ്തോത്രം. അതെ, ഇതൊക്കെ എങ്ങനെയാ നമ്മൾ ഉൾക്കൊള്ളണേ? എന്റെ സഹോദരങ്ങളെ ഉൾക്കൊള്ളണേ. സ്തോത്രം. ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. പിന്നെ ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. എല്ലാ ഉപദേശങ്ങളായത് ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് കണ്ടോ, സകല മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് യോഗ്യമായതെന്തോ അത് മുൻകരുതിക്കണം. മനസ്സിലാകുന്നുണ്ടോ? സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും യോഗ്യമാണെന്ന് പറയുന്നതെന്നല്ല എന്റെ അർത്ഥം. സകല മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് യോഗ്യമായതെന്തോ അത് മുൻകരുതിക്കണം. വ്യക്തമാവുന്നുണ്ടേ? എന്നോട് അതിന് വിശദീകരണം പറയാം. മനുഷ്യ സമൂഹത്തിൽ നിന്ന് ദൈവിക മൂല്യങ്ങൾ പൂർണ്ണമായും അറ്റുപോകാത്തതിനാൽ നമുക്ക് യോഗ്യമായത് പലപ്പോഴും പൊതുലോകത്തിന് മുമ്പിൽ യോഗ്യമായി അംഗീകരിക്കപ്പെടുന്ന കാര്യം തന്നെ. മനസ്സിലായില്ലേ? കാരണം സമൂഹത്തിൽ നിന്ന് ദൈവിക മൂല്യം പൂർണ്ണമായിട്ട് വന്ന് അറ്റുപോയിട്ടില്ല, അകർമ്മമൂർത്തി വെളിപ്പെട്ടിട്ടില്ല, നടക്കുന്നവൻ ഇപ്പോഴും വഴിയിലുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ സ്തോത്രം. അതുകൊണ്ട് അകർമ്മമൂർത്തി വെളിപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഒരു ഭക്തൻ എന്ന നിലയിൽ നമുക്ക് യോഗ്യമായ കാര്യങ്ങൾ ലോകവും ഒരു നല്ലൊരു ഭാഗവും അതും യോഗ്യമാണെന്ന് ലോകവും അംഗീകരിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന മനസ്സാണെന്ന് വിശ്വസിക്കട്ടെ സ്തോത്രം. ഓ എന്തൊക്കെ നേരം എല്ലാം കളമാരാണ്, ഓർക്കുന്നുണ്ടോ? ഇപ്പം പറയത്തില്ല, അന്ന് എന്റെ ചെറുപ്പത്തിൽ പറയുമായിരുന്നൊരു കാര്യം. ഞാനിത് മീൻസ് ഒരു ഉദാഹരണം പറയും. ഒരിക്കൽ ഞാൻ സഹോ ഇങ്ങനെ ചുമ്മാന്ന് പറയും, എന്തൊക്കെ നേരം എല്ലാം കള്ളന്മാരാണ്, കള്ളന്മാരണം, ഏമാരെല്ലാം കള്ളന്മാരണം, ഇമാരെല്ലാം കള്ളന്മാരാണ്, ഇമാരെല്ലാം കള്ളന്മാരാണ്. ഇപ്പം പറയുന്നില്ലെന്നുള്ളത് എനിക്കൊരു ഒരു അതിശയമായിരിക്കുന്നു. അതെ, അന്ന് ഞാനൊരു ദിവസം എനിക്കൊരു ചേട്ടാ, ഞാൻ അറിവത്തെ ഞാൻ നിങ്ങളുടെ വല്ലതും കാട്ടിട്ടുണ്ടോ? ഇല്ല കുഞ്ഞെ. ഞാൻ വല്ല കള്ളവും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല കുഞ്ഞെ. പിന്നെ നിങ്ങൾ എന്തിനായിരുന്നു പറയുന്നത്? ഇനി പറഞ്ഞു പറഞ്ഞു കുറേ നേരം പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് നടക്കാത്ത കാര്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പറയുന്ന പോലൊന്നും കാര്യം നടക്കുന്നൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്നല്ലാതെ ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകുന്നതാ കേട്ടോ. അന്ന് അങ്ങനായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അതാണ് ഐഡിയൽ എന്ന് അവർ അംഗീകരിക്കുന്നത്. അപ്പോ സകല മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് യോഗ്യമായത് ഇന്നും ഇന്നും യോഗ്യമാണ്. അതുകൊണ്ടല്ലേ നമ്മളെ കണ്ടിട്ട് ഒത്തിരി പേരങ്ങ് മാറി നിൽക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മളിൽ യോഗ്യത കാണാത്തത് കൊണ്ട്. വ്യക്തമായോ? എന്റെ പൊന്നു തീർത്ത ഒരിക്കൽ ചോദിച്ചു വലിയൊരു, നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെ കുറിച്ച് ബോധം വരും? ഒറ്റ വായിക്ക് പോലും ഒരു ഒരു വാക്കുപോലെ എഴുതില്ല, പറയാനില്ലായിരുന്നു, ഉണ്ടായിരുന്നു ഇല്ല. അവനെ വിമർശിക്കുന്നവരാണെങ്കിലും അവരവനെ അംഗീകരിക്കുകയായിരുന്നു. സകല മനുഷ്യരുടെ മുമ്പിൽ അവൻ യോഗ്യനായിരുന്നു. സ്തോത്രം. മനസ്സിലാകും, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു. സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് അതായിരിക്കണം മുൻകരുതേണ്ടത്. സ്തോത്രം. കഴിയുമെങ്കിൽ അടുത്ത വാക്കുകളൊക്കെ എന്ത് സൂക്ഷിച്ച പോലോ ശ്രീയാ പറയുന്നത്, പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന വാക്കുകൾ കണ്ടില്ലേ? സ്തോത്രം. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം, എത്ര പ്രയോഗങ്ങളാ, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും. ഇത്രയും പറഞ്ഞത് സമാധാനമായി, സകല മനുഷ്യരോട് സമാധാനം ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ രക്ഷ നമുക്ക് അത് എന്താ കുഴപ്പമായി, ആ കൂടെ കുഴപ്പത്തിൽ വന്നേനെ. കാര്യം ഏത് വിട്ടുവീഴ്ച ചെയ്ത് എന്ത് ചെയ്യണം? സമാധാനം. അങ്ങനല്ല, വിട്ടുവീഴ്ച ഒന്നും ചെയ്തിട്ടല്ല, കഴിയുമെങ്കിൽ പിന്നെ രണ്ടാമത് എന്താ, നിങ്ങളാൽ ആവും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിലവാരം മറക്കല്ല. ഒന്നാം വാക്യം ഞാൻ പറഞ്ഞല്ലോ, ഒന്നും രണ്ടും വാക്യങ്ങളുടെ വിശദീകരണമാകട്ടെ. ദൈവത്തിന് യാഗമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് നിങ്ങളുടേതെന്ന് ഓർത്തുകൊണ്ട്, സ്തോത്രം, ദൈവത്തിന് മഹത്വം വരുത്തുന്ന യാഗമായ ജീവിതത്തിൽ ഈ സ്തോത്രം ഏത് നിലയിൽ അതിന് വിട്ടുവീഴ്ച വരാതെ, അതിനെ കോംപ്രമൈസ് ചെയ്യാതെ സമാധാനമായിരിക്കാൻ കഴിയുമോ? ആ നിലയിൽ സമാധാനമായിരിക്കാം. യു ആർ നോട്ട് ടു മേക്ക് കൺസെഷൻസ് ആൻഡ് കോംപ്രമൈസസ് ഇൻ ദ ഗ്രേറ്റ് ഫാക്ട് ദാറ്റ് യു ആർ ലിവിംഗ് ആസ് എ ലിവിംഗ് സാക്രിഫൈസ് ഹോളി കോൺസെക്രേറ്റഡ് ടു ദ ലോർഡ്, പൂർണ്ണമായും കർത്താവിനായി വേർതിരിച്ച് സമർപ്പിക്കപ്പെട്ട യാഗമായി നീ ജീവിക്കുന്നവരാണ്. ആ നിലവാരത്തിന് ഒട്ടും വിട്ടുവീഴ്ച വരുത്താതെ. മനസ്സിലായില്ലേ? സ്തോത്രം. സകല മനസ്സിനോടും ആവോളം കഴിയുമെങ്കിൽ സമാധാനം. എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. ഇപ്പൊ ഇവിടെ ലോകത്തെ മുഴുവൻ പ്രസാദിപ്പിച്ച് നമുക്ക് ജീവിക്കാം. നോക്കുവോ, ഒക്കുകയില്ല, ഒരിക്കലും ഒക്കുകയില്ല. സകല മനുഷ്യനുള്ള പോയിട്ടെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടമാണ് കഷ്ടം അല്ലേ? സ്തോത്രം. അപ്പൊ എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ സമാധാനം കഴിക്കില്ല, കഴിയുമെങ്കിൽ ആവോളം. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും. സ്തോത്രം. അങ്ങനെ സമാധാനമായിരിക്കാൻ കഴിയുന്നതും ഈ കാരണത്താലാണ്. കഴിയുമെങ്കിൽ ആവോളം എന്നീ വ്യവസ്ഥകൾ ശ്രദ്ധിക്കുക. ദൈവത്തിന് യാഗമായി സമർപ്പിക്കപ്പെട്ടവർ എന്ന നിലയ്ക്ക് വിഘ്നം വരുത്തി സമാധാനം തേടരുത്. സ്തോത്രം. അടുത്ത കണ്ടില്ലേ, പ്രിയമുള്ളവരെ, 19-ാമത്തെ വാക്യത്തിൽ, അതായത് അഗപ്പറ്റോയ്, അഗപ്പറ്റോയ് എന്നാണ് പ്രിയമുള്ളവരെ എന്നുള്ളത്. എന്റെ എനിക്ക് പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ, ഈ മേളിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു വരുന്ന കണ്ട, പൗലോസ് കൊണ്ട് വലിയൊരു ഉയർന്ന പീഠത്തിന്റെ മോളിൽ കയറി നിന്നുകൊണ്ട് വലിയ കാര്യങ്ങൾ പറയുന്ന പോലെ ഇരിക്കുന്നത് ഇല്ലേ? അപ്പൊ പൗലോസ് ഇവരിൽ നിന്ന് വേറിട്ടൊരു ഉന്നതമായി നിൽക്കുന്ന ഒരാളിന്റെ ഒരു ഭാവം ഒരു വേള അവിടെ ചിന്തിക്കാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ആ അഫിനിറ്റി, ആ ബന്ധം ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ. പ്രിയമുള്ളവരെ, മനസ്സിലായില്ലേ? അതാണ് പ്രിയമുള്ളവരെ, ഉപദേശങ്ങളും പ്രബോധനങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് റോമക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ദൈവസഭയിൽ നിന്ന് മാറി ഉയർന്നു നിൽക്കുന്നത് പോലെ തോന്നാം. അതിനാൽ തനിക്ക് അവരോടുള്ള സ്നേഹവും അടുപ്പവും ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വാക്യത്തിൽ ഈ സംബോധന പൗലോസ് ചെയ്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങ് സംസാരിച്ച് പ്രിയരെ, പ്രിയമുള്ളവരെ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒന്നുകൂടെ ഒരു എന്താ ഉണ്ടാകും, ഒരു ബന്ധമുണ്ടാകും. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാം. ഈ പ്രതികാരം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എക്ലിക്കേസിസ് എന്നാണ്. സോറി, എക്ലിക്കേസിസ്, എക്ലിക്കേസിസ് എന്നാണ്. അതിന്റെ വാക്കിന്റെ അർത്ഥം ശിക്ഷന. നിങ്ങൾ തന്നെ ശിക്ഷിക്കാൻ മുതിരാതെന്ന. ആരും നിങ്ങളോട് ദ്രോഹം ചെയ്താൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യാൻ പോകരുത്, അവനെ ശിക്ഷിക്കാൻ പോകരുത്, ശിക്ഷിക്കാൻ പോകരുത്. സ്തോത്രം. ദൈവമാണത് ചെയ്യേണ്ടത്. നാം ഒരുവനോട് പ്രതികാരം ചെയ്യുമ്പോൾ നാം ദൈവത്തിന്റെ സ്ഥാനം കവരുകയാണ്. നാം തന്നെ അതിൽ ശിക്ഷാർഹരായി തീരുകയാണ്. പ്രതികാരം അവന് ശിക്ഷയാകുന്നില്ല. പിന്നെന്തിനാ നമ്മൾ തന്നെ പ്രതികാരം ചെയ്താൽ അത് ശിക്ഷ അനുഭവിക്കേണ്ടവന് ശിക്ഷയാകുകയല്ല, പിന്നെ നമ്മളിലെ തിന്മഭാവം തൃപ്തിപ്പെടുകയാണ്. തദ്വാരാ നാം അശുദ്ധരായി തീരുകയാണ്. അവിടെ ഒരിക്കലും നമ്മൾ തന്നെ ആരും നമ്മളോട് ദ്രോഹം ചെയ്ത് നിങ്ങളുടെ പ്രതികാരം ചെയ്യാൻ പോകരുത്. പ്രതികാരം ചെയ്യുമ്പോൾ നമ്മളോട് ദ്രോഹം ചെയ്തവൻ ശിക്ഷിക്കപ്പെടേണ്ടവനാ, പക്ഷെ അവൻ ആ ശിക്ഷ കിട്ടുകയല്ല, നമ്മള് അഴുക്കാകുക. കാരണം നമ്മുടെ വൈരാഗ്യം അവിടെ തീർക്കുന്നു. മനസ്സിലാകുന്നു, വിശ്വസിക്കട്ടെ, മുമ്പോട്ട് പോവുകയാണ്. സ്തോത്രം. അടുത്തത് 20-ാം വാക്യം. ഈ ഭാഗം ഒരു അല്പം വിശദീകരിക്കാനുണ്ട്, ഞാനത് പറയാം. സദൃശ വാക്യങ്ങൾ 25-ാം അധ്യായം 21-22 വാക്യങ്ങൾ ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിരിക്കുക. സദൃശ വാക്യങ്ങൾ 25-ാം അധ്യായം 21-22 വാക്യങ്ങൾ അവിടെ കണ്ടോ, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക, അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ ഒരു വിശദീകരണത്തിന് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, എടുത്തുകൊണ്ട് വായിച്ച സദൃശ വാക്യങ്ങൾ യഹോവ നിനക്ക്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് നീ പ്രതികാരം എടുക്കേണ്ട, ദൈവത്തിന് അങ്ങ് കൊടുത്തേര് എന്നുള്ള ഒരു അർത്ഥത്തിലാ. എന്ന് പറഞ്ഞാ എടാ, നീ നിനക്ക് നീ കൊടുത്താ എന്നാ കൊടുക്കാനാ? ഓടേ തമ്പരാൻ കൊടുത്താൽ രൂപ കൊടുത്തോളും, അതല്ലേ നമ്മുടെ മനസ്സിൽ വരുന്ന അർത്ഥം? എന്റെ കൂടെ ഉണ്ടോ? മനസ്സിലാവുന്നില്ലേ? അങ്ങനല്ലേ, ദൈവമാണെ തീക്കണ തലേ തീക്കണ കുന്നിച്ചോളും. ഇതാ അപ്പൊ നമ്മള് നമ്മൾ ചെയ്താൽ ചെറുപ്പല്ല ചെയ്യാനൊക്കെയുള്ളു. അതുകൊണ്ട് ദൈവം ശരിക്ക് കൈകാര്യം ചെയ്തോട്ടെ. ആ ഒരു തിന്മയുടെ ഭാവമാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത്. അതല്ല അവിടുത്തെ ചിത്രം. മനസ്സിലാവുന്നുണ്ടോ? അതല്ല അവിടുത്തെ ചിത്രം. കാരണം സദൃശാക്കൾ വായിച്ച എന്താ, അവന്റെ തലമേൽ തീക്കണൽ, നീ അവന്റെ തലമേൽ തീക്കൽ കുറിച്ച് യഹോ നിനക്ക് പ്രതിഭ. അപ്പൊ ദൈവം നമുക്ക് പ്രതിഫലം തരാനിടയാകുന്ന ഏതോ ഒരു കാര്യമാണ് സ്തോത്രം. അതായത് ഈ പ്രാചീന ഈജിപ്തിലും പൗരസ്ത്യ രാജ്യങ്ങളിൽ പലരും നിലനിന്നിരുന്ന ഒരു 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 പ്രത്യേക കാര്യമുണ്ടായിരുന്നു. അതായത് ഈ ഏതെങ്കിലും ഒരു വലിയ കുറ്റം ചെയ്താൽ ആ കുറ്റത്തെക്കുറിച്ച് യഥാർത്ഥമായി പശ്ചാത്തപിക്കുന്ന വ്യക്തി ആ പശ്ചാത്താപത്തിന്റെ അടയാളമായി ഒരു ഒരു വലിയൊരു പാത്രത്തിൽ, ഇരുമ്പോലോ കൊണ്ടുള്ള ഒരു പാത്രത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീക്കനൽ വാരി കൂട്ടി തലയിൽ കുറെ തുണിയോ എന്തെങ്കിലും ചുരുട്ടി വെച്ച ശേഷം ഈ തീക്കനൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പാത്രമെടുത്ത് തലയിൽ വെച്ചോണ്ട് പ്രായശ്ചിത്തമായി തന്റെ പശ്ചാത്താപത്തിന്റെ അടയാളമായി തെരുക്കളിലൂടെ നടക്കുന്ന ഒരു രീതി ഈജിപ്തിലുണ്ടായിരുന്നു, പല പൗരസ്ത്യ ദേശങ്ങളിലും ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അവനെ വലമേൽ തീക്ക, നമ്മൾ എന്താ ചെയ്യേണ്ടത്? തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം. തൊട്ട് മേലിൽ കണ്ടല്ലോ, നിങ്ങളെ ഉപദ്രവിക്കവരെ എന്ത് ചെയ്തോണം? അനുഗ്രഹിക്കണം, ചതിക്കരുത്, പിന്നെ അനുഗ്രഹിക്കണം. നോക്കണേ, അങ്ങനെ നമ്മൾ തന്നെ പ്രതികാരം ചെയ്യാതെ നമ്മൾ ദൈവത്തിന് അവസരം കൊടുക്കുകയും അവന് നന്മ ചെയ്യുകയും ചെയ്യുമ്പോൾ അവനെന്ത് ചെയ്യും? പറഞ്ഞ് മനുഷ്യനാണ് എന്ത് ചെയ്യും? ലജ്ജിക്കും. അവൻ ലജ്ജിച്ചാൽ അവൻ പശ്ചാത്തപിക്കും. അവൻ പശ്ചാത്തപിച്ചാൽ അവൻ തീക്കനൽ ചുമന്നുകൊണ്ട് നടക്കാം. മനസ്സിലാവുന്നു? എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ അവൻ പശ്ചാത്തപിക്കുകയും അവൻ മാനസാന്തരപ്പെടുകയും ചെയ്യാൻ ഇടയാകും. അല്ല, നമ്മൾ സാധാരണ ജീവിക്കുന്ന അർത്ഥമാണെങ്കിൽ ഈ ഭാഗത്ത് ഏരിയല്ല. എന്റെ കൂടെ ഉണ്ടാവില്ല. അവൻ പശ്ചാത്തപിക്കുകയും അവൻ മാനസാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ സ്തോത്രം, നീ തിന്മ അനുഭവിച്ചിട്ടും പ്രതികാരം ചെയ്യാതെ അവന് നന്മ ചെയ്തതിന്റെ ഫലമായി അവൻ തിന്മ വിട്ട് പശ്ചാത്തപിച്ച് നന്മയിലേക്ക് തിരിഞ്ഞതിനാൽ ദൈവം നിനക്ക് പ്രതിഫലം തരും. അതാണ് നമുക്ക് പ്രതിഫലം ലഭിക്കാൻ കാരണം. പറഞ്ഞ് മനസ്സിലായോ? നമുക്കറിയാമല്ലോ സ്തോത്രം, അത് പല പല പൗരസ്ത്യ രാജ്യങ്ങളുണ്ട്. യഹൂദന്മാരുടെ ഉണ്ടായിരുന്നത് അവർ തീയല്ല ചെയ്യുന്നത്, അവര് ചാരം വാരി തലയിലിടും. ചാരം വാരി തലയിലിട്ടോടോടും. എസ്തറിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ മൊർദെഖായി അങ്ങനെ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. നോക്കണേ, വലിയ ദുഃഖം, വലിയ സങ്കടം, ഇതൊക്കെ വരുമ്പോ ചിലപ്പോൾ പശ്ചാത്താപം, ഇതൊക്കെ വരുമ്പോൾ ചാരം വാരി തലയിൽ. മൊർദെഖായിയുടെ നിമിത്തമാണ് യഹൂദന്മാരെ മുഴുവൻ കൊന്നെടുക്കാൻ കൽപ്പന വന്നത്. വായിച്ചു 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 അതിന് തൊട്ടും അടുത്ത വാക്കോട് വായിച്ച്, 3-ാം ഒടുവിലത്തെ വാക്കോട് വായിച്ചാൽ പട്ടണമോ കലങ്ങിപ്പോയി. വായിച്ചു കേട്ടോ, നമ്മുടെ കണ്ടോ സന്ദർഭം നമുക്കറിയാമല്ലോ. മൊർദെഖായി ഹാമാനെ കുമ്പിട്ടില്ല, കുമ്പിടാതിരുന്നപ്പോൾ ഒരുത്തനെ ഒരു 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 ഊപ്പ മനുഷ്യനെ തന്നെ കൈകാര്യം ചെയ്യുന്നത് എനിക്ക് എന്റെ നിലയ്ക്ക് യോജിച്ചല്ല, ഇവന്റെ വംശത്തെ മുഴുവൻ നശിപ്പിച്ചേക്കണം. അവൻ നയപരമായി കരുക്കൾ നീക്കി രാജാവിനെ കൊണ്ട് യഹൂദജാതിയെ മുഴുവൻ കൊന്നെടുക്കുവാനുള്ള ഒരു തീർപ്പ് പാസാക്കിച്ച് തീർപ്പ് തയ്യാറാക്കി രാജ തുരകങ്ങളുടെ മേൽ, കുതിരകളുടെ മേൽ കയറി ഓടിക്കുന്ന അഞ്ചൽ കർവശം സംസ്ഥാനങ്ങളിലെല്ലാം കൊടുത്തയച്ചു. ചൂഷൻ രാജധാനിയിലും ക്യാപിറ്റൽ സിറ്റിയിലും ഇത് പ്രസിദ്ധപ്പെടുത്തി. സകല യഹൂദന്മാരെ വിന്ദ്രാമാസം ഇന്ന ദിവസം കൊന്നൊടുക്കാൻ, അവരുടെ വസ്തുവ കവർന്നു കളവാൻ മറ്റുള്ളവർക്കെല്ലാം അധികാരം കൊടുക്കുന്ന ഈ തീർപ്പ് പ്രസിദ്ധപ്പെടുത്തിയത് ചൂഷൻ പട്ടണം കളങ്ങിപ്പോയി. കരുത്ത യഹൂദന്മാരുണ്ട്. വിവരം മുഹൂർത്തൊക്കെ അറിഞ്ഞപ്പോൾ തന്റെ നിമിത്തമാണല്ലോ ഒരു ഭയങ്കര വിഷമം, പശ്ചാത്താപം, സങ്കടം. ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ വേണ്ടായിരുന്നു എന്നല്ല, ഇങ്ങനെ ആയല്ലോ എന്നുള്ള പശ്ചാത്തം. മനസ്സിലാവുന്നു?
സങ്കടവും വിഷമവും എല്ലാം വന്നിട്ട് അവൻ എന്ത് ചെയ്തു, ചാരം വാരി തല കെട്ടുകൊണ്ട് ഓടി പട്ടണത്തിന് നാട്ടിൽ ഓടെ വേദനയോടെ നിലവിളിച്ചോണ്ടോ. യഹൂദന്മാരുടെ ജീവായിരുന്നു തോട്ടം. ഞാൻ പറഞ്ഞല്ലോ ഈജിപ്തിൽ തീ വാരി പാത്രത്തിൽ വെച്ച് തല വെച്ചോണ്ടാ തന്റെ അനുതാപം വെളിപ്പെടുത്തുന്നത് തോത്രം. അപ്പോൾ നാം നമ്മോട് തിന്മ ചെയ്യുന്നവരെ നന്മ കൊണ്ട് തോത്രം എതിരേൽക്കുമ്പോൾ, തിന്മയും കൊണ്ട് എതിരിടുന്നവനെ നന്മ കൊണ്ട് എതിരേൽക്കുമ്പോൾ ഹാ എന്തൊരു അനുഭവമാണ് തോത്രം. അവൻ ലജ്ജിക്കും, അവൻ ലജ്ജിച്ചാൽ അവൻ പശ്ചാത്തപിക്കും, അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കാൻ കാരണമാകും. ദൈവം നമുക്ക് പ്രതിഫലം തരും. അവൻ തോത്രം നമുക്ക് നന്മയുടെ മുമ്പിൽ അവൻ കീഴടങ്ങും. അതാണ് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. സ്തോത്രം മനസ്സിലാവുന്നതിന് വിശ്വസിക്കട്ടെ. സ്തോത്രം നിന്റെ ശത്രുവിനെ വിസക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കും. ഒന്നോർത്ത് നോക്കിയേ, അവൻ നമ്മളോട് ശത്രുത ചെയ്തപ്പം നമ്മളവൻ എന്തോ കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ശത്രു വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക. ദാഹിച്ചപ്പം അവൻ ശത്രുവാ എന്തോ ചെയ്തു, നമ്മള് കുടിക്കാൻ കൊടുക്കുക. അതാണ് നന്മ കൊണ്ട് തിന്മയെ. അങ്ങനെ ചെയ്താൽ അവനെ തലമേൽ തീക്കനൽ കുന്നിക്കും, അവനെ പശ്ചാത്താപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നടത്തും. ദൈവം നിനക്ക് പ്രതിഫലം തരും. അങ്ങനല്ലേ സദൃശവാക്യം വായിച്ചത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, നമ്മുടെ പ്രവൃത്തിയാണ് ആളുകളെ ഏറെ രൂപാന്തരപ്പെടുത്തുന്ന മറക്കരുത്. സ്തോത്രം. അതെ, ഞാൻ ഇത് ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ചു തരാം. സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഒരു വേള നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഒരു സംഭവമായിരിക്കാം. അമേരിക്കൻ സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുന്ന കാലം, അഭ്യുദ്ധീർത്ത് നടന്നുകൊണ്ടിരിക്കും. നമുക്കറിയാമല്ലോ തെക്കൻ സംസ്ഥാനങ്ങളും വടക്കൻ സംസ്ഥാനങ്ങളും തമ്മിൽ ഭയങ്കര യുദ്ധമാണ് കാര്യം. തെക്കൻ സംസ്ഥാനക്കാർക്ക് ഒത്തിരി പ്ലാന്റേഷൻസ് ഇതൊക്കെ ഉള്ളതാണ്. ആ തെക്കൻ സംസ്ഥാനങ്ങൾക്ക് ഈ പ്ലാന്റേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അടിമകൾ വേണം, അടിമകളെ വേണം. വടക്കൻ സംസ്ഥാനക്കാര് അടിമ വ്യാപാരത്തിനെതിരായി. എബ്രഹാം ലിങ്കൺ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അടിമകളെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് അടിമ വ്യാപാരത്തിനെതിരെ വിളംബരമൊക്കെ വിളിച്ചു. പക്ഷേ തെക്കൻ സംസ്ഥാനക്കാർ അതിന് കൂട്ടാക്കാതെ അവർ അടിമ വ്യാപാരം നിലനിർത്തണം, അവരുടെ പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യാൻ ഈ പാവപ്പെട്ട ജനങ്ങളെ വേണം. അതിന് ആഭ്യന്തര യുദ്ധമായി കണ്ടുമുട്ടും. വടക്കൻ സംസ്ഥാനവും തെക്കൻ സംസ്ഥാനവും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം. പൊരിഞ്ഞ യുദ്ധം നടക്കുമ്പോൾ മുറിവേറ്റ ഒരു ഒത്തിരി പേർ ആശുപത്രിയിൽ അടയ്ക്കും, മീൻസ് അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒത്തിരി മുറിവേറ്റ പടയാളികൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ട, തെക്കൻ സംസ്ഥാനക്കാരാണേലും വടക്കൻ സംസ്ഥാനക്കാരാണേലും വ്യത്യാസം കൂടാതെ തന്നെ പലപ്പോഴും പട്ടാള ആശുപത്രിയിൽ അങ്ങനെയാണ് കേട്ടോ. ആര് വന്നാലും മുറിവേറ്റവരെ അഡ്മിറ്റ് ചെയ്യും. അങ്ങനെ അഡ്മിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു ദിവസം ഏബ്രഹാം ലിങ്കൺ പട്ടാളക്കാർ മുറിവേറ്റ് കിടക്കുന്ന ആശുപത്രി സന്ദർശിക്കാൻ ചെന്നു. സന്ദർശിക്കാൻ ചെന്നപ്പോൾ വടക്കൻ സംസ്ഥാനക്കാരായ പടയാളികളെ ഒത്തിരി പേരെ ചെന്ന് അദ്ദേഹം ക്ഷയിക്കാൻ കൊടുത്തവരെ ധൈര്യപ്പെടുത്തി. വലിയ സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ തെക്കൻ സംസ്ഥാനക്കാർ നടക്കിടക്കുന്ന ഒരു വാർഡ് തൊട്ടടുത്ത് ലിങ്കൺ നേരെ ഈ തെക്കൻ സംസ്ഥാനക്കാര് മീൻസ് എതിരാളികളായ വടയാളികൾ മുറിവെച്ച് കിടക്കുന്ന ആ വാർഡിലോട്ട് ചെന്ന് അവരെ എല്ലാവരെയും കൈ കൊടുത്ത് അവരുടെ കുശലാന്വേഷണം ചോദിക്കാൻ, എങ്ങനെയുണ്ട്, ഇന്ന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചോദിച്ചു. ചോദിക്കുമ്പോൾ അവന്റെ കൂടെ ലിങ്കന്റെ കൂടെ നടക്കുന്ന ആളുകൾ പല്ലുറുമ്മുക, കുറെ പേര് അവന്റെ കൂടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ആരീക്ഷപ്പെട്ടു. ഒടിയിൽ കുറെ പടയാളികളെല്ലാം അവിടെയുള്ള എല്ലാ പടയാളികളെയും ഷെയ്ക്കാൻ ചെയ്ത് അവിടെ കുശാന്വേഷണം കഴിഞ്ഞ ശേഷം ലിങ്കൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ അവന്റെ മീൻസ് കൂടെ വന്ന ആളുകൾ രീക്ഷപ്പെട്ടു. തന്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് കോലെടുത്തു. മിസ്റ്റർ ലിങ്കൺ, യു ഹാവ് ഡിസോണേഡ് അവർ വൂണ്ടഡ് ഹീറോസ്. നമ്മുടെ മുറിവേറ്റ വീരന്മാരെ നീ ഡിസോണർ ചെയ്യുകയും ശത്രുക്കളെ നീ നശിപ്പിക്കുകയല്ലേ വേണ്ടത്. നീ ചെന്ന് അവരെ അഭിനന്ദിക്കുക, നീ എന്നവരുടെ കുശലാന്വേഷണം കഴിക്കുകയും, മനസ്സിലാവുന്നുണ്ടോ, നീ എന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തല്ലോ, നീ അവരെ എന്താ ചെയ്യേണ്ടത്, നശിപ്പിക്കല്ലേ വേണം എന്ന് പറഞ്ഞപ്പോൾ ലിങ്കൻ ഒരു ചിരി ചിരിച്ചു പറഞ്ഞു, അതാ ഞാൻ ചെയ്തത്, അവരിലെ ശത്രുവിനെ നശിപ്പിച്ച് അവരെ എല്ലാം എന്റെ മിത്രമാക്കുകയായിരുന്നു. ശ്രദ്ധിക്കണേ, ചരിത്രം പറയുന്നത് ആ ആശുപത്രിയിൽ നിന്ന് സുഖം പ്രാപിച്ച യുദ്ധക്കളത്തിലേക്ക് മടങ്ങിയ ഒരു തെക്കൻ സംസ്ഥാനക്കാരനും തെക്കൻ സംസ്ഥാനത്തിന്റെ പടയിലേക്ക് പോയില്ല, വടക്കൻ സംസ്ഥാനക്കാരുടെ കൂടെ കൂടി. മനസ്സിലായോ? അവര് മുമ്പ് ഏത് പടയുടെ കൂടെ പട ചെയ്തുവോ ആ പടയ്ക്ക് എതിരെ വടക്കൻ സംസ്ഥാനക്കാരുടെ കൂടെ പട എടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നൂറ് നൂറ് കണക്കിന് പടയാളികൾ, തെക്കൻ സംസ്ഥാനക്കാരായ പടയാളികളെ ലിങ്കന്റെ സ്തോത്രം ആ പെരുമാറ്റം കൊണ്ട് അവരെ അണികളിൽ ചേർക്കുവാൻ എബ്രഹാം ലിങ്കന് കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ?
തിന്മ കൊണ്ട് നന്മയെ
ജയിച്ചു.
തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ
ജയിക്കുക.
സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മനസ്സിലായത് എന്ന് വിശ്വസിക്കണേ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ
ജയിക്കുക.
സ്തോത്രം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുമ്പോൾ, സ്തോത്രം, തിന്മ വർദ്ധിക്കുക, സമൂഹം അസപ്പതിക്കുക. എന്നാൽ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുമ്പോൾ തിന്മ കുറയുന്നു, നന്മ വർദ്ധിക്കുന്നു. അത് തിന്മ ചെയ്യുന്നവന്റെ മാനസാന്തരത്തിന് കാരണമാകും. അങ്ങനെ നന്മ തിന്മയെ കീഴടക്കും. മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. ആ എത്ര അനുഗ്രഹിക്കപ്പെട്ട ചിത്രമാണ്. സ്തോത്രം. ലോകം മുഴുവൻ തിന്മ പെരുകുമ്പോൾ നമ്മള് തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല, നന്മ കൊണ്ട് തിന്മയെ ജയിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മറക്കരുത്. തിന്മയ്ക്ക് പെട്ടെന്ന് ഒരു ഉയർച്ച ഉണ്ടായി, ജയമുണ്ടായി എന്ന് തോന്നിയാലും ചരിത്രം പഠിപ്പിക്കുന്നത് നന്മയെ ഒടുവിൽ ജയിച്ചിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സ്നേഹമേ ജയിച്ചിട്ടുള്ളൂ. തിന്മയ്ക്ക് ആത്യന്തികമായി ഒരിക്കലും വിജയമില്ലെന്ന് നമ്മൾ മറന്നുപോകണം. അപ്പോൾ നമ്മൾ നന്മയുടെ വക്താക്കളായിരിക്കണം. ഹാ, എത്ര ശ്രേഷ്ഠമായ പ്രബോധനമാണ് പൗലോസ്ലിഹ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എങ്കിലും ഈ വാക്യം വായിക്കുമ്പോൾ തീക്കണ്ണിൽ കുന്നിക്കണം എന്നുള്ള ആശയം നമ്മളിൽ ഉണ്ടാകരുത്. അപ്പോൾ ശത്രുവിനെ നശിപ്പിക്കണമെന്നും അവനെ ദൈവം കൊന്നുകളയട്ടെ എന്നും ഒന്നുമുള്ള ആശയം ഒരിക്കലും നമ്മുടെ അവസരങ്ങളിൽ ഉണ്ടാകരുത്. ആ തരത്തിലുള്ള പാട്ടുകൾ പാടരുത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കരുത്. എന്റെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ ഈ ദേശത്ത് നടപടി എടുത്തോട്ടെ. ഞാൻ അവന്റെ തിന്മയല്ല ആഗ്രഹിക്കുന്നു, ഞാൻ അവന്റെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. ചെല്ലിതും എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം ചിലപ്പോൾ കർത്താവിനെതിരെ തിന്മയൊക്കെ സംസാരിക്കുന്ന ആളുകളെ കേക്കണേ, കർത്താവിനെതിരെ തിന്മയൊക്കെ സംസാരിക്കുന്ന ആളുകളെ ചിലരെ ദൈവം കൈകാര്യം ചെയ്യുന്നു. അത് എന്തിനാണെന്നറിയാമോ? നമ്മളിലെ പ്രതികാര ആഗ്രഹത്തെ അതിനെ പ്രീണിപ്പിക്കാനല്ല, മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യം കൊടുക്കേണ്ടതിന്. മനസ്സിലാവുന്നുണ്ടോ? തിന്മ വർദ്ധിക്കാതിരിക്കാൻ ഞാനിവിടെ ഉണ്ട് കുഞ്ഞേ. മനസ്സിലായോ? അവൻ പറഞ്ഞതല്ല ശരി, അത് തെറ്റാണ് എന്ന് ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ദൈവം ചിലപ്പോൾ ഒരു ചെറിയ നടപടി എടുത്ത്. മനസ്സിലാവുന്നു വിശ്വസിക്കട്ടെ. സ്തോത്രം. തിന്മ പ്രവർത്തിക്കുന്നവന്റെ മേൽ ശിക്ഷാവിധി അയക്കുന്നത് മറക്കരുത്. നമുക്കറിയാം, ഒറീസയിൽ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന ബഹുമാനനായ മിഷണറിയെയും അദ്ദേഹത്തിന്റെ രണ്ട് പിഞ്ചോമന കുഞ്ഞുങ്ങളെയും ദാരുണമായി കൊന്നുവന്നു. ഒറീസയിൽ അത് പോലീസ് വന്ന് ആ ഡെഡ് ബോഡി എടുക്കുന്ന സമയത്ത് അവിടെ തടിച്ചുകൂടിയ ആളുകളിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ പറഞ്ഞത് എനിക്ക് പരിചയമുള്ള ഒരാൾ കേട്ടത് ഞാൻ ഓർക്കും. അദ്ദേഹം പറഞ്ഞു, ഇവിടെ കൂടി ആളുകളെല്ലാം വാവിട്ട് കരഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു. കാരണം a big skeleton holding on to two small skeletons tightly. ഒരു വലിയ മനുഷ്യാസ്ഥി കൂടം രണ്ട് കുറച്ച് മനുഷ്യാസ്ഥി കൂടങ്ങളെ ചുറ്റിപ്പിടിച്ചിരിക്കും. അത് കണ്ടപ്പോൾ അവിടെ കൂടിയവരെ സകലരും അലറി കരഞ്ഞെന്ന് പറഞ്ഞു. അത്ര നീചമാണ് അവർ. നീചമായ കാര്യം അവർ ചെയ്തു. അവനകത്തിട്ട ഭക്തന്മാരെ അവർ കൊന്നുകളും പുറത്തോട്ട് ഇറങ്ങാൻ നോക്കിയപ്പോ അവരെ കുന്തം കൊണ്ട് കുത്തിക്കളും. ശൂരം കൊണ്ട് കുത്തി അകത്തിട്ടിട്ടു. അവർക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ, സ്തോത്രം, അവര് പ്രാർത്ഥനയോടെ ഗാഢാലിംഗനം കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പ്രിയപിതാവ് കർത്താവിൻ സന്നിധിയിലേക്ക് കയറിപ്പോയി. സ്തോത്രം. കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവര്, ഇത് കഴിഞ്ഞപ്പം നമ്മൾ ഒത്തിരി പേര് പറഞ്ഞു, കുറേ കഴിഞ്ഞു. ഒറീസയിൽ വലിയൊരു ടൈഡൽ വേവ് അടിച്ച്, ഓർക്കുന്നുണ്ടോ? ടൈഡൽ വേവ് അടിച്ച് ആ മുകളിലുള്ള ഒരേ റെയിൽ പാളകങ്ങളും എല്ലാം പോവുകയും ഒത്തിരി പേര് മരിക്കുകയൊക്കെ ചെയ്തു. ഒത്തിരി പേര് മരിക്കുക വെച്ചപ്പോൾ നമ്മുടെ ആളുകളെല്ലാം നമ്മുടെ പ്രസംഗ വേദികളിലെല്ലാം പ്രധാന പ്രസംഗം വിഷയം കണ്ടില്ലേ ദൈവം നടപടിയെടുത്തു. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നുപോയി. ഈ മോഹൻഗഞ്ച് എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് തെക്കോട്ട് മാറിയാണ് ഈ മിഷണറിയെ കൊന്നത്. തിരമാല കയറി നശിച്ചത് വടക്കൻ ഭാഗ, കൂടുതൽ ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഭാഗമാ. തിരമാല കയറി നശിച്ചു പോയത്. എന്റെ കൂടെ ഉണ്ടോ? ദാരാസിംഗിനൊന്നും പറ്റിയില്ല. അവനിപ്പോഴും ജയിലിലുണ്ട്.
ലിനു എന്റെ കൂടെ ഉണ്ടോ? ഉൾക്കൊള്ളാണ്ട് ശകലം ബുദ്ധിമുട്ടല്ലേ, മനസ്സിലായോ? സാധനം പഴയ പത്രങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്ക്, ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ച് അതിന്റെ കടലാസുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മിഷണറിയെ കൊന്നിടത്തല്ല ടൈഡൽ വേവ് കയറിയത്, അങ്ങോട്ട് മാറിയ ടൈഡൽ വേവ് കയറിയത്. നോക്കണേ, പഴയ നിയമകാലത്താണ് ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും തക്ക സമയത്ത് അതാ അതിനുള്ള പ്രതിഫലം കൊടുത്തിരുന്ന അക്കാലത്ത്. ഇന്നിപ്പോൾ ദൈവം, മനസ്സിലാവുന്നുണ്ടോ? കാത്തിരിക്കുകയുള്ളൂ, കാത്തിരിക്കുക, കാത്തിരിക്കുകയാണ്. നമ്മള് നമുക്കെതിരെ തിന്മ ചെയ്യുന്നവന്റെ തിന്മയെ ആഗ്രഹിക്കുക പോലും ചെയ്യരുത്. സമ്മതിക്കാവോ? സമ്മതിക്കാം, പക്ഷേ ചില അവിടെയാണ് മാനസബുദ്ധിക്ക് രൂപാന്തരം വരണം. മാനസബുദ്ധിക്ക് ആളുകളൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നെ അടിക്കാനിക്കട്ടെ. ആ വായ വിളിച്ച് കൈ അവിടെ അങ്ങ് നിന്ന് പോയി, അങ്ങനൊക്കെ പറയും നിങ്ങൾ കേൾക്കാം. എന്റെ കൂടെ ഉണ്ടോ? അങ്ങനൊന്നും അല്ല എപ്പോഴും സംഭവിക്കുന്നു. പൗലോസിനെ ശീലാസിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയപ്പം തല്ലിയ വടി പോലും ഒടിഞ്ഞില്ല. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? പറയുന്നു പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം വർഗീയവാദികൾ 10-500 പേര് സാങ്കല്യം ഇങ്ങോട്ട് വന്നപ്പം ഞാൻ കൈ അങ്ങോട്ട് എടുക്കുകയും ചേജരോട്ട് തൊടുന്നാൻ തൊടുന്നാൻ തൊറിച്ച് വെടിയുണ്ട പോലെ അങ്ങ് പോയി മലനടിച്ച് വീഴുമായിരുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നു. അങ്ങനെ അബുദാബി നടന്നെന്ന് തിരുവനന്തപുരത്ത് പറയും, തിരുവനന്തപുരത്ത് നടന്നെന്ന് കോഴിക്കോട്ട് പറയും, കോഴിക്കോട്ട് നടന്നെന്ന് മസ്കറ്റി പറയും. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? അത് കേട്ടാൽ ശരിക്കും ആർത്തുല്ലസിക്കാം. നിങ്ങൾക്കിപ്പോ ഒരിച്ചിരി ദേഷ്യം വന്നിരിക്കുന്ന പോലെ എന്നെ നോക്കുന്നു, പക്ഷേ അന്നേരമാണെങ്കിൽ ശരിക്കും ഒരു ജോറാകാം. പക്ഷെ വേദോസം പഠിപ്പിക്കുന്ന അങ്ങനൊന്നും അല്ല, അല്ല അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഒന്നൊക്കെ സംഭവിക്കാം. അതെന്തിനാണെന്നറിയാമോ? ദൈവം ഇങ്ങനെ ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്നൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ പോലും അവന്റെ തിന്മ ആഗ്രഹിക്കരുത്. മനസ്സിലായി? ഞാൻ വിശ്വസിക്കട്ടെ, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ എബ്രഹാം ലിങ്കൻ ചെയ്തതാണ്. സ്തോത്രം. അല്ലേ രൂപ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ തിന്നാൻ കൊടുക്കണം, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കണം. അങ്ങനെ അവൻ തലമേൽ തീക്കനൽ കുന്നിക്കപ്പെട്ട് അനുതപിച്ച് പശ്ചാത്തപിച്ച് രൂപാന്തരം വന്ന് ദൈവകൃപയിലേക്ക് മടങ്ങി വരട്ടെ. സ്തോത്രം. അത് നമ്മുടെ തലമുറയിൽ കാണുവാനിടയാകട്ടെ. സ്തോത്രം പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അതുകൊണ്ട് വൈരാഗ്യ മനോഭാവവും തിന്മയുടെ ഭാവവും നമ്മളിൽ ഉണ്ടാകാതിരിക്കുവാൻ സ്തോത്രം പരിശുദ്ധാത്മാവ് വളരെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞ ആശയങ്ങൾ നമുക്ക് വ്യക്തമായി വിശ്വസിക്കുന്നു. ന്യായമായി എന്തെങ്കിലും വിശദീകരണം ഇത് സംബന്ധമായ ആവശ്യമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ചോദിക്കണേ. പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. കർത്താവെ, ഇതുപോലുള്ള ഒരു മാറ്റം, തിന്മയോട് തോൽക്കാതെ നന്മയാൽ നമ്മുടെ സാക്ഷി സ്വർഗത്തിലും നമ്മുടെ ജാമ്യക്കാരൻ ഉയരങ്ങളിലുമാണ്. സ്തോത്രം. നമ്മുടെ പ്രതികാരകൻ നമ്മളല്ല, നമ്മുടെ പ്രതികാരൻ നമ്മുടെ കർത്താവാണ്. ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിച്ച്. സ്തോത്രം. വിശ്വസ്തയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. വലിയ ശക്തിയോടെ നമ്മളെ രക്ഷിക്കുന്നതല്ല, സ്നേഹത്തിൽ നമ്മെ കൃപയിൽ കാത്തുള്ളതാണ്, കഷ്ടതയിൽ സഹിഷ്ണുത നിലനിർത്തുന്നതാണ് ദൈവത്തിന്റെ വഴി എന്നുള്ളത് നമ്മൾ മറക്കരുത്. സ്തോത്രം. അങ്ങനെ ദൈവകൃപയിൽ ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. വന്നേ.